ഓഡിയോ ക്രൈസ്റ്റിലെ എല്ലാ അഭിരാമങ്ങൾക്കും അറിയിക്കുകയാണ്. പ്രിയരെ, ചില നാളുകളായി ആത്മാവിന്റെ നിയമം പഠിച്ചുകൊണ്ടിരുന്ന നമ്മളെ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് മറ്റൊരു തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു എന്ന് പിതാവിനെയും പുത്രനെയും ആ പിതാവിനെയും പുത്രനെയും അറിയുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതൊരു പിശാച് കൺഫ്യൂസ് ചെയ്തിട്ടിരിക്കുന്ന സബ്ജക്റ്റ്, അതുകൊണ്ടാണ് ദൈവം ഇതിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇത് ഒരു ഡോക്ടറിനുണ്ടാക്കാനോ ആരെങ്കിലും ഒന്നിൽ നിന്ന് പിടിച്ച് വേറൊന്നിലേക്ക് ആക്കുവാനോ ഒന്നുമല്ല, അങ്ങനെ ഒരു ശുശ്രൂഷ ദൈവം എനിക്ക് തന്നിട്ടുമില്ല. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കില്ല, എന്നിലേക്ക് നിങ്ങളെ ആരെയും ചേർക്കാനുമില്ല. പകരം പ്രിയരെ, നമ്മളെല്ലാവരും ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത ദൈവത്തിന്റെ അപ്പന്റെ മക്കളാണ്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ ജാതിയും മതവും സംഘടനയൊക്കെ ആയിപ്പോയി. ഇനി ഇതിനെല്ലാം പൊട്ടിച്ച് ക്രിസ്തുവിൽ ജാതിയും മതവും സംഘടനയില്ലാത്ത ആ പിതാവിലേക്ക് എത്തിക്കുക, ആ ഒരു ലക്ഷ്യമാണ് എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവും എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചവനുമായ യേശു ഈ ഭൂമിയിൽ ചെയ്യുന്ന ശുശ്രൂഷ. യേശു പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ അയച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ അയക്കുന്നു. ആ ശുശ്രൂഷയാണ് നിങ്ങളിവിടെ കാണുന്നത്. അതെന്താണ്? ക്രിസ്തുവിലൂടെ പിതാവിലേക്ക്, സൃഷ്ടാവിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതാണ് കർത്താവ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്താൻ കഴിയുകയില്ല. അപ്പൊ പിതാവിന്റെ അടുക്കൽ, നിങ്ങളുടെ അപ്പന്റെ അടുക്കൽ, സന്തോഷമായോ? നിങ്ങളുടെ അപ്പന്റെ അടുക്കൽ നിങ്ങൾ എത്തിക്കുന്ന ശുശ്രൂഷയാണ് ഇത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ കഴിഞ്ഞ നാളുകളിൽ നാം പല കാര്യങ്ങളെ പഠിച്ചു. കഴിഞ്ഞ നാം മനസ്സിലാക്കിയത് യേശു 9:6 പ്രകാരം യേശു ക്രിസ്തുവിന് പല നാമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം യേശുവിന് എങ്ങനെയാണ് വന്നു ചേർന്നത് എന്നാണ് നാം മനസ്സിലാക്കിയത്. അവിടെ നാം മനസ്സിലാക്കിയ ചിന്ത എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിന്റെ ആ ജീവിതം മൂന്ന് പൊസിഷനുകളായിട്ട് നാം മനസ്സിലാക്കി. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്ന ചിന്ത എന്ന് പറയുന്നത് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഒരു ഗ്രേറ്റ് മിസ്റ്ററിയാണ്, ഒരു മർമ്മമാണ്. പക്ഷെ അത് ഇന്നുകൊണ്ട് തീരുമെന്ന് എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ അടുത്തൊരു ക്ലാസ് കൊണ്ട് പോവായിരിക്കും. ഒരു വലിയ മർമ്മമെന്നുള്ള, സാധാരണ മർമ്മമൊന്നുമല്ല, എല്ലാം ബൈബിളിലും മർമ്മം എന്ന് പറഞ്ഞ ധാരാളം കാര്യങ്ങളുണ്ട്, മറഞ്ഞു കിടക്കുന്ന ഒരു മിസ്റ്ററിയാണ്. പക്ഷെ വലിയ മർമ്മം എന്ന് പറയുന്ന സംഭവം, അപ്പോ അതിനെ കുറിച്ചാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ സന്ദേശത്തിൽ നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ടേക്ക് പോവാ. കാരണം ഇത് ഈ ക്ലാസ്സുകള് ആരും എടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല, പകരം എടുക്കുന്നവർ ഇതിനെ കൺഫ്യൂസ് ചെയ്യുന്ന കളയുന്നതായിട്ട് വീണ്ടും കണ്ടിരിക്കുന്നത്. കാരണം അവരുടെ വിഷയം എന്ന് പറഞ്ഞാല് അവർ പലരും നല്ലവരായിട്ടുണ്ട്, പക്ഷെ അവർക്ക് നല്ലത് തുറന്ന് പറയണമെന്നുണ്ട്, അവർ സത്യം അറിയാന്ന് തോന്നുന്നു, പറയണമെന്നുണ്ട്. പറഞ്ഞു വരുമ്പോ അവർ പെട്ടെന്ന് പുറകിലേക്ക് നോക്കുമ്പോ തങ്ങളുടെ പ്രീസ്റ്റ് മിനിസ്റ്റർ, തങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ ഇവരൊക്കെ അങ്ങനെ ഗതം പിടിച്ചോണ്ട് നിൽക്കുക. അപ്പൊ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഉടനെ തന്നെ ഇവരുടെ പ്രസംഗത്തിന്റെ ലാംഗ്വേജ് വീണ്ടും മാറി പഴയതുപോലെ. അപ്പോ പുതിയതുമില്ല പഴയതുമില്ല, രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സത്യം തുറന്നു പറയാൻ പറ്റുന്നില്ല, സത്യം തുറന്നു പറഞ്ഞാൽ അവരെ ചർച്ചയിൽ നിന്ന് പുറത്താക്കും. അപ്പോ അവർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയായിട്ടാണ് ധാരാളം പേര് കാണുന്നത്. പക്ഷേ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നിൽക്കുവാൻ എന്നെ എന്റെ ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. ആരൊക്കെ പുറത്താക്കിയാലും ജീവൻ വരെ നഷ്ടപ്പെട്ടാലും കർത്താവിന്റെ അവയവമായി കർത്താവിന്റെ ചിന്തകളെ ഭൂമിയിൽ അറിയിക്കുക. എന്റെ തല കർത്താവായ യേശു ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ബൈബിളിൽ ഇല്ലാത്തതാണ് പറയുന്നതെങ്കിൽ, വചനവിരുദ്ധമാണെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. നിങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കുന്ന ദേവദാസിനെ ഇന്ന വചനപ്രകാരം, ഇന്ന കാര്യം പറഞ്ഞത് വചനപ്രകാരമല്ല, ഇതാ കൊരിന്ത്യ ലേഖനത്തിലെ ഇന്ന വാക്യപ്രകാരം അങ്ങ് പറഞ്ഞതല്ല, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയും. അതായത് എന്തിനാണെന്നറിയാമോ, ഞാൻ അതിലേക്ക് മാറാൻ വേണ്ടിയാ, മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ വേണ്ടിയാ. കാരണം എന്റെ ഞാൻ പഠിച്ച ചിന്തകളെ ശ്രദ്ധിച്ച്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ പഠിച്ച മതം ഇപ്പോ അതിപ്പോ കത്തോലിക്ക സഭയാകട്ടെ, മാർത്തോമ സഭയാകട്ടെ, CSI ആകട്ടെ, IPC ആകട്ടെ, ബ്രദറൻ ആകട്ടെ, യേശുനാമക്കാരനാകട്ടെ, യഹോവ സാക്ഷി ആകട്ടെ, കുറെ ഉണ്ടല്ലോ, ഗ്രൂപ്പൊക്കെ കിടക്കല്ലേ. ഓക്കെ അത് കൊണ്ടുപോയിട്ട് ആ ചിന്തകൾ പഠിച്ചത് ബൈബിളിൽ ഇന്ന സ്ഥലത്ത് അങ്ങനെ ഒരെണ്ണം പറയണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ബൈബിൾ ഇത് ബൈബിൾ കൂട്ടിക്കോ ഇതിൽ കുട്ടിക്കാറ്റം നോക്കരുത് കഴിഞ്ഞ സന്ദേശം കേട്ടില്ലേ. പകരം ബൈബിളിന്റെ ഷേപ്പിലേക്ക് നമ്മൾ മാറും, ബൈബിളിലെ ഡോക്ടറിന്റെ ഷേപ്പിലേക്ക് നമ്മൾ മാറും. എപ്പോഴെപ്പോഴും ഓർപ്പിക്കുന്ന കാര്യം എന്താണെങ്കിൽ ഇന്ന് 40,000-ലധികം ഡിനോമിനേഷൻ വരാൻ കാരണം നമ്മൾ കേട്ടതും നമ്മുടെ ചിന്തയും നമ്മളുടെ നമ്മൾ കേട്ട പ്രസംഗങ്ങളും അതിന് തക്കവണ്ണം ചില വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അതായത് കുറച്ചു പേർക്ക് ആഭരണം ഇടണം, ആ എക്സാമ്പിൾ പറയാണ് ആഭരണം ഇടണം. അപ്പൊ ചിലർക്ക് ആഭരണം ഇടണ്ട, അപ്പൊ ആഭരണം ഇടണമെന്നുള്ളവർ ഉടനെ എന്ത് ചെയ്യും, യാക്കോബിന്റെ ലേഖനത്തിൽ കയറി പിടിക്കും. ബൈബിളിൽ തങ്ങൾക്ക് ആഭരണം കിട്ടണം, അതിന് ബൈബിൾ എടുത്തുള്ളൂ. എന്നിട്ട് യാക്കോബിന്റെ ലേഖനത്തിൽ പിടിച്ചിട്ട് നിങ്ങളുടെ വള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും സ്വർണമോതിരം ഇട്ട് ഒരുവൻ വന്നാൽ, കണ്ടോ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ സ്വർണമോതിരം ഇടാൻ, കണ്ടോ ഞങ്ങൾ സ്ക്രിപ്ചർ പ്രകാരം പോണെന്ന് പറഞ്ഞ് തങ്ങളുടെ ചിന്ത ബൈബിളിൽ കുത്തിക്കാക്കാന്നു. അങ്ങനെ നമ്മൾ ചെയ്യരുത്. അപ്പൊ വേറൊരു കൂട്ടര് പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളുടെ യാത്രയില് അവര് സ്വർണം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയപ്പോ ദൈവം അവർക്ക് ശിക്ഷ ആ പറഞ്ഞ ആ സമയത്ത് വഴക്ക് പറഞ്ഞ ശിക്ഷിച്ച ആ സമയത്ത് അവൻ തുടർന്ന് അവർ ആഭരണം ധരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആവരണ ഇല്ല ആവരണം ധരിക്കില്ലെന്ന് പറഞ്ഞ അവർ അവരുടെ ഇത് കൊണ്ടുവന്നിട്ട് ബൈബിളിൽ കണ്ടുപിടിക്കാൻ പോകും. അങ്ങനെ ഓരോരുത്തര് ഇനിയിപ്പോ കുറച്ച് കള്ളു കുടിക്കണമെന്ന് വരുത്തണോ തോന്നണോ, കള്ളു കുടിക്കണമെന്ന് പറഞ്ഞാൽ ആ കള്ളു കുടിക്കണമെന്ന് തോന്നണെന്ത് ചെയ്യും, അവന് അതനുസരിച്ചിട്ടാണ്, അവൻ ഇതാ ദുഃഖവെള്ളിയാഴ്ച പള്ളി പോണവനാണ്, അവനും പറയും ബൈബിൾ എടുത്തോണ്ട് വരും, അവൻ പറയും കാനാവിലെ കല്യാണത്തിന് യേശു ഇതാ എന്ത് ആ വെള്ളത്തെ കള്ളാക്കിയില്ല വീഞ്ഞാക്കിയില്ല, അവനും അവന്റെ ചിന്തയെ ബൈബിൾ എടുത്തിട്ട് കേട്ടു. ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എല്ലാവരും ഈ നമ്മുടെ ചിന്തകളൊക്കെ വിട്ടിട്ട് നമ്മൾ കേട്ട പ്രസംഗങ്ങളും വിടുക, എന്നിട്ട് ബൈബിളിലെ ചിന്തക്കനുസരിച്ച് നമ്മളെ നമ്മളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്ത പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അവിടെയാണ് നമ്മൾ നന്നാവും, അല്ലെങ്കിൽ നന്നാവും. മനുഷ്യരെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കിയ അവസാനം ഈ ജീവിതയാത്രയുടെ അവസാനം വരെ മനുഷ്യനെ പ്രസാദിപ്പിച്ച് അവർ നിങ്ങൾക്ക് ഡോക്ടറേറ്റ് ഒക്കെ തരും, അവർ നിങ്ങൾക്ക് സമ്മാനം തരും, അവർ നിങ്ങളുടെ പ്രസംഗത്തിന്റെ ഇടയിൽ അവർ നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയൊക്കെ പറയും, പല തംസപ്പുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അവസാനം നിങ്ങൾക്ക് ഒരു നരകവും കൂടി കിട്ടും. പകരം ഇന്ന് എത്ര മനുഷ്യര് നിങ്ങളെ വെറുത്താലും ആരും തംസപ്പ് തന്നില്ലേ, ആരും നിന്റെ പ്രസംഗം നല്ല നന്നായെന്ന് പറഞ്ഞില്ലേലും, കുഞ്ഞേ നീ ദൈവസന്നിധിയിൽ രഹസ്യത്തിൽ കാണുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ചിന്തകളുടെ പ്രകാശമായി പ്രകാശനമായി നീ ജീവിക്ക. ഈ ലോക ജീവിതം കഴിയുമ്പോ നീ നേടിയത് തിരിച്ച ഹല്ലേലൂയ. ഈ നാളുകളിൽ എപ്പോഴും ഒരു മാറ്റത്തിന് തയ്യാറാകാം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ തയ്യാറാകാം. അങ്ങനെയെങ്കിൽ മാത്രമേ പിതാവിന്റെ മുമ്പിൽ ജീവിക്കാൻ പറ്റൂ. പിതാവിന്റെ മുമ്പിൽ ജീവിച്ചാൽ ദാറ്റ്സ് എ ഗ്ലോറിയസ് ലൈഫ്. യേശു ക്രിസ്തു നമ്മളെ അതിനെ സഹായിക്കും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത് എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കൽ എത്താം. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം ഒരു പർട്ടിക്കുലർ വചനം വായിക്കും, ആ വചനം വായിച്ചിട്ട് അതിന്റെ തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഗ്രേറ്റ് മിസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ കൊടുത്തിരിക്കുന്ന കാര്യമാണ് പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ പറഞ്ഞിട്ട് അത് അവസാനം കൊണ്ടുവന്ന് കർത്താവിനെയും സഭയെയും കൊണ്ട് തമ്മിൽ ചേർത്തു. ഇറ്റ്സ് എ ഗ്രേറ്റ് മിസ്റ്ററി. അപ്പൊ ഇതെന്താണെന്നാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിൽ പിതാവിന്റെയും പുത്രന്റെയും ബന്ധങ്ങളും, അപ്പോ അതുകൊണ്ടാണ് ഈ ഭാഗം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോ ഇതുമായുള്ള ബന്ധത്തിന് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം പറയുന്നു, ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രയാ പറയുന്നത്. അപ്പോ പല മർമ്മങ്ങളും ഇതും ആരോ ഒരാളെ ചോദിച്ച ചോദ്യമാണ്, അച്ഛൻ്റെ ദിനത്തിൽ ആ അധികം സിസ്റ്റർ സനില തന്നെ ചോദിച്ച ചോദ്യമാണ് മർമ്മങ്ങൾ. ഇതാ പല മർമ്മങ്ങളും ബൈബിളിൽ കാണാൻ പറ്റും, എന്നാൽ ഈ ഇവിടെ പറയുന്ന മർമ്മം വെറും മർമ്മമെന്നല്ല, ഈ മർമ്മം വലിയത്, ഈ മർമ്മം വലിയത്. അപ്പൊ കർത്താവിന്റെ വലിയ ദയയാൽ ഈ വലിയ മർമ്മമൊക്കെ ഈ ചെറിയ മനുഷ്യനെ വെളിപ്പെടുത്തരോ, ദൈവം കൃപ ചെയ്തു, ദൈവത്തിന് സ്തോത്രം. വലിയ മർമ്മം എന്നിട്ട് പറയാണ് ഞാനിത് ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശത്രേ പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ആ പ്രവർത്തനം മനസ്സിലാക്കാൻ നമ്മൾ ഇത് സഹായിക്കും. എന്താണ് ആ മർമ്മം? അതിന് തൊട്ട് മോളി പറയുന്നത് നമ്മള് മനുഷ്യനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ശ്രദ്ധിച്ചേ, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും, ഒരു ദേഹമായി തീരും. ഇവിടെ നമുക്ക് ഈ കാര്യം മനസ്സിലാകണമെങ്കിൽ, നിങ്ങൾ വിവാഹം കഴിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാകും, നിങ്ങള് നിങ്ങളുടെ എല്ലാ ആൺകുട്ടികളും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇതാ മാതാവിന്റെയും പിതാവിന്റെയും കൂടെയായി. തുടർന്ന് നിങ്ങള് വിവാഹ ദിവസം വീട്ടിൽ നിന്ന് പോയപ്പോ ഭാര്യ കൂടെ ഉണ്ടായിരുന്നില്ല, പക്ഷെ തിരിച്ചു വന്നപ്പോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, ഭാര്യ. ഇവിടെ ആ പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ പറയാണ്, ആ പുരുഷൻ തന്റെ പാരന്റ്സിനെ വിടണം, തന്റെ അപ്പനെയും അമ്മയെയും വിടണം, എന്നിട്ട് ഭാര്യയോട് ചേരണം, എന്നിട്ട് ഇവര് തമ്മിൽ ഒരു ദേഹമായി തീരും. ഇത് നമുക്ക് അറിയാം. ഞാൻ ഓർക്കുന്നു എന്റെ വിവാഹ ദിവസം റാസൽ ഖൈമയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഗൾഫിലായിരുന്നു എന്റെ വിവാഹം. റാസൽ ഖൈമയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, എന്റെ കൂടെ എന്റെ വൈഫ് ഇല്ലായിരുന്നു ആ സമയം. ഷാർജ സെന്റ് മാർട്ടിൻസ് ചർച്ചിലായിരുന്നു വിവാഹം. അവിടെ ചെന്നു, വിവാഹം കഴിഞ്ഞു. തുടർന്ന് അങ്ങോട്ടേക്ക് പോയപ്പോ എന്റെ കൂടെ ഇല്ലാതിരുന്ന ഭാര്യ ഷീബ എന്ന് പറയുന്ന ആ സഹോദരി എന്റെ ഭാര്യയായി എന്റെ കൂടെ അന്ന് മുതൽ എന്റെ കൂടെ വീട്ടിലേക്ക് വന്നു. ഇതേ ഒരവസ്ഥയാണ് ക്രിസ്തുവിന്റെയും, ഇതേ ഒരവസ്ഥയാണ് ക്രിസ്തുവിന്റെയും. പിതാവിലായിരുന്ന പിതാവിനോട് കൂടെ ആയിരുന്ന, വേറെതിൽ പറഞ്ഞാൽ ദൈവത്തിലായിരുന്ന, ദൈവമായിരുന്ന, ദൈവത്തോട് കൂടെ ആയിരുന്ന ക്രിസ്തു അവിടെ നിന്ന് അപ്പനെയും അമ്മയും വിടണമല്ലോ, അവിടെ നിന്ന് വേർപെട്ട് ദൈവത്തോടുള്ള സമത്വം വേണ്ട എന്ന് വച്ച് അവിടെ നിന്ന് വേർപെട്ട് പുത്രനായി വചനമായി താൻ ആരെടുക്കാൻ പോവാ? ഭാര്യ എടുക്കാൻ പോവാ, ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട പോലെ വചനമായി. തുടർന്ന് ഭാര്യ അവിടെ അല്ല ഉള്ളത്, ഭൂമിയില, വചനം മാംസമായി. അടുത്ത സ്റ്റെപ്പ്, അവിടെയാണ് മറിയയുടെ ഉദരത്തിൽ ജനിച്ചത്. മാംസമായി കാൽവരി ക്രൂശിൽ തന്റെ രക്തത്താൽ തന്റെ ഭാര്യയെ സഭയെ വിലക്ക് വാങ്ങി, കാന്തയെ വിലക്ക് വാങ്ങി. കണ്ടോ, കണ്ടോ, ഒരു ട്രാൻസാക്ഷൻ നടക്കാൻ എവിടെന്നാ വന്നേ? ഒരു ട്രാൻസാക്ഷൻ നടത്തിയെടുക്കാൻ സ്വർഗത്തിൽ നിന്ന് അപ്പനെ വിട്ട് ഇതാ ആ പുത്രൻ, അപ്പനോട് കൂടെ ആയിരുന്നവൻ, അപ്പന്റെ ഉള്ളിലായിരുന്നവൻ, അല്ലെങ്കിൽ നിത്യ പിതാവായിരുന്നവൻ, നിത്യ ദൈവമായിരുന്നവൻ, ആ സ്ഥാനം വേണ്ടെന്ന് വെച്ച് താഴേക്ക് ഇറങ്ങി, ഇതാ താഴെ വന്ന് സഭയെ തന്റെ രക്തത്താൽ നേടി. ഇനി ഇപ്പോ ആ സഭയുമായി ഒന്നായി തീരാനുള്ള പദ്ധതി നടക്കുകയാണ്, ഒരു പണി നടക്കുക. സഭയുമായി, ആ കാന്തയുമായി ഒന്നായി തീരാ, ഇതാ പറഞ്ഞേ, എന്നിട്ട് ഒന്നായി തീർന്നട്ടോ പിതാവിലേക്ക്. ഇതാ ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം നിന്നില്ല, വിവാഹം കഴിച്ചതിന് ശേഷം നിന്നില്ല, ദേ എന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. അങ്ങനെ ആ സഭയും കൊണ്ട് ഇതാ കർത്താവായ യേശു ക്രിസ്തു പിതാവിങ്കലേക്ക് തിരികെ ചെന്നു. കണ്ടോ, ഒരു വി ഷേപ്പ്, പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാം, വി, ഒരു വി. സ്വർഗത്തിൽ ദൈവത്തോട് കൂടെയിരുന്നവൻ, ദൈവമായിരുന്നവൻ, ആ സ്ഥാനം വേണ്ട എന്ന് വെച്ച് ഇതാ പുത്രനാകുന്നു. ആ പുത്രൻ ഇതാ വചനം മാംസമായി ഭൂമിയിലേക്ക് വരുന്നുണ്ട്. വീടെ ഒരു പരിപാടി തീർന്നു. ഇനി കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ തന്റെ സ്വന്തം രക്തത്താൽ സഭയെ, മണവാട്ടിയെ സമ്പാദിക്കുന്നു. ഇനി ആ മണവാട്ടിയെ ഒരുക്കിയെടുക്കുന്നു. ഇതാ നേരെ വി മോളിലേക്ക് പോകുന്നു. ഇനി ആ പിതാവിനോട് ചേർന്ന് പുത്രൻ നമ്മളിൽ വെളിപ്പെടുന്നു. അതാണ് വെളിപ്പാട് 22:1 നിങ്ങൾക്ക് കാണാം. ഇതാ ആ സ്വർഗീയ സിംഹാസനം, ആ സിംഹാസനത്തിൽ പിതാവായ ദൈവവും കുഞ്ഞാട്, യേശുവിനെ അവിടെ പറയുന്നത് വേറെ പേരുകളൊന്നുമല്ല, കുഞ്ഞാട്, കുഞ്ഞാട് ഇരിക്കുന്നു. ആ കുഞ്ഞാടിന്റെ ഉള്ളിൽ നമ്മളെല്ലാവരും ഉണ്ട്, ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഉണ്ട്. ഇതാണ് അവസാനത്തെ ആ ഭാഗത്തെ അവസ്ഥ വെളിപ്പാട് 22 നമുക്ക് കാണുന്നത്. അപ്പൊ ഒരു വി ഷേപ്പ് നമ്മൾ മനസ്സിലാക്കി. ആ വി ഷേപ്പ് ഇതാണ് പുത്രന്റെ പ്രവർത്തനം. അപ്പോ ആ പുത്രൻ അപ്പനെ വിട്ട് ഭാര്യയോട്, കാന്തയോട് ചേർന്ന് തിരിച്ച് അപ്പന്റെ അടുക്കിലേക്ക് ചെന്ന് അപ്പനോട് ചേർന്നിരിക്കും. ഇതാണ് പുത്രന്റെ യാത്ര, ദ ജേണി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ വേർഡ്, ദ അവർ ലോർഡ്. അപ്പോ ഇത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാല് പിന്നെ നമ്മള് വിഗ്രഹാരാധന പരിപാടിയൊക്കെ ആ ആ മനോഭാവം ഒക്കെ വിട്ടോളും, ഓട്ടോമാറ്റിക് വിടും. കാരണം സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാകും. അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ വരുമ്പോ ഇനി യേശുവിനെ ആരാധിച്ച് 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 ഭൂമിയിലെ കാര്യങ്ങളൊക്കെ നേടിയെടുത്തു പോകുന്ന ആ വിഗ്രഹ മനോഭാവം ഒക്കെ നമുക്ക് വിട്ടുപോകും. എന്നിട്ട് ഈ ദൈവത്തിന്റെ ഈ ഓപ്പറേഷനിലേക്ക് കടന്നു വരും. എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണും. അപ്പൊ ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുവാനായിട്ടിടയാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നത് ആ സ്ത്രീയോട് പറ്റിച്ചേരുന്നതുമായുള്ള ബന്ധത്തില്, അതിനു മുമ്പ് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിടണം മനുഷ്യന്റെ കേസില്. പക്ഷേ ക്രിസ്തുവിന്റെ കേസില് ക്രിസ്തുവിന് അകപ്പാടെ ഉള്ളത്, ക്രിസ്തുവിന് അമ്മയില്ലെന്നറിയാലോ, ക്രിസ്തുവിന് അകപ്പാടെ ഉള്ളത് അപ്പന്, അപ്പനാവുന്നത്. ഇതാ യേശുവിന് ഭൂമിയിൽ വന്നപ്പോ അമ്മ മറിയം, പക്ഷെ ക്രിസ്തുവിന്, ദൈവപുത്രന് അമ്മയില്ല, അപ്പ മാത്രം. മനസ്സിലാവുന്നുണ്ടോ? ജഡത്തിൽ നിന്ന് ജനിച്ച യേശുവിന് അമ്മയുണ്ട്, പക്ഷെ അതിനു മുമ്പ് സൃഷ്ടിയുടെ ആരംഭത്തിൽ പിതാവിൽ നിന്ന് ജനിച്ച ദൈവപുത്രന് തനിക്ക് അപ്പൻ മാത്രമേ ഉള്ളൂ. അപ്പോ ആ യേശു പിതാവിനെ വിട്ട്, സോറി, ആ ക്രിസ്തു പിതാവിനെ വിട്ട് മനുഷ്യരുടെ അടുക്കലേക്ക് ജഡമായി കടന്നു വന്ന് സഭയെയും കൊണ്ട് തിരിച്ച് പിതാവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോ സഭയെ ചേർക്കുന്നതിന് മുമ്പ് ആ ക്രിസ്തുവിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിന് ചില എക്സാമ്പിളുകൾ, ഉപമകൾ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട തന്നെ. എങ്കിലാണ് ദൈവത്തിൽ നിന്ന് വിടുന്ന പരിപാടി നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ കേട്ടിട്ടില്ലേ, ദൈവത്തോടുള്ള സമത്വം വേണ്ടെന്ന് വെച്ചു, വേണ്ടെന്ന് വെച്ചു. അപ്പൊ എന്തിനാണ് ആ അവിടുന്ന് വിടുകയാണ്, പിതാവിൽ നിന്ന് വിടുകയാണ്, വിട്ടിട്ടാണ് മനുഷ്യന്റെ അടുക്കലേക്ക് എത്തുന്നത്. അപ്പോ പുരുഷൻ, കാന്തനായ ക്രിസ്തു ഇതാ പിതാവിന് വിട്ടുവരുന്ന ഒരു രംഗമാണ് കാണുന്നത്. അപ്പോ ഇത് നാം ഈ ഒരു യാത്ര മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പൊ ഈ യാത്രയുടെ അവസാനം നമുക്ക് കാണാൻ പറ്റും. ഓ ലോർഡ്, ഐ ലവ് യു. വെളിപ്പാട് ദിവസം 22:1 വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം, വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനങ്ങളിൽ നിന്നല്ല, പ്ലൂരൽ അല്ല വേർഡ്, സിംഹാസനമാണ് വേർഡ്. ഒറ്റ സിംഹാസനേ ഉള്ളൂ, ഒറ്റ സിംഹാസനം. ആ സിംഹാസനത്തിന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവനെന്നെ കാണിച്ചു. അപ്പോ ശ്രദ്ധിച്ചേ, ഇത് അവസാനമാ. അങ്ങനെയെങ്കിൽ ഇപ്പൊ കുഞ്ഞാടിന്റെ കൂടെ ആരും കൂടി ഉണ്ട്? കുഞ്ഞാടിന്റെ കൂടെ കുഞ്ഞാടിന്റെ, അതായത് ക്രിസ്തുവിന്റെ കൂടെ ക്രിസ്തുവിന്റെ കാന്തയും ഉണ്ട്. അവരിനി രണ്ടല്ല, അവരിനി ഒന്നത്ര. അവരിനി രണ്ടല്ല, അവരിനി ഒന്നത്രേ. അപ്പൊ ഒരു സിംഹാസനം, അതാരുടെയാ? പിതാവായ ദൈവത്തിന്റെ സിംഹാസനം. ആ സിംഹാസനത്തിൽ പിതാവോടുകൂടെ ആരുണ്ട്? കുഞ്ഞാട്, കർത്താവായ യേശു ഉണ്ട്. അപ്പൊ യേശു നമ്മളുമായിട്ട് ഒരൊറ്റ ശരീരമായി. അപ്പൊ ആര് യേശുവിനുണ്ട്? നമ്മളും ഉണ്ട്. അപ്പൊ മൂന്ന് പേരും കൂടി ഇരിക്കുന്ന ഒറ്റ സിംഹാസനം, സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് ഇതാ പുറപ്പെടുന്നു ജീവജല നദി. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. സംഭവം വേറെ രീതിയിലേക്കായി. ഫാദർ, സൺ വിത്ത് സൺസ് ഓഫ് ഗോഡ് ആൻഡ് ഹോളി സ്പിരിറ്റ്. അവസാനം ഇതെല്ലാം കൂടെ ഒന്നായി മാറി. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത പേഴ്സണാലിറ്റികൾ ഇല്ലെന്നല്ല, ഇവരുടെ എല്ലാവരുടെയും വില്ല്, ഇഷ്ടം ഒന്നായി മാറി. ഇഷ്ടം ഒന്നായി മാറി. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു തലം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മനസ്സിലാക്കി, ഇത് മനസ്സിലാക്കിയിട്ട് ഇതിനെയാണ് ദൈവവചനത്തിൽ ദൈവവും നിത്യജീവനും എന്ന് വിളിക്കുന്നത്. ഈ ഒരവസ്ഥയാണ് ദൈവവും നിത്യജീവനും എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം. നിങ്ങൾ ആ സിംഹാസനം കണ്ടോ? ഈ സിംഹാസനത്തിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഈ സിംഹാസനത്തിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വെളിപ്പാട് ദിവസം 3:21 സഭയോട് കർത്താവ് പറയുന്നത്, ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. എത്ര സിംഹാസനം ഉണ്ട്? ഒന്ന്. എന്നിട്ട് പറയാണ്, ഞാൻ ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ. അപ്പൊ എല്ലാവർക്കും കൂടി എത്ര സിംഹാസനേ ഉള്ളൂ? എല്ലാവർക്കും കൂടി ഇരിക്കുന്ന ഒറ്റ സിംഹാസനേ ഉള്ളൂ. ഇതാണ് ദൈവ കുടുംബത്തെയാണ് കാണിക്കുന്നത്. ഇതിനെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദിസ് ഈസ് ഗോഡ് ആൻഡ് എറ്റേണൽ ലൈഫ്. വെളിപ്പാട് പുസ്തകം 3:21 സഭയോട് പറയുകയാണ്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. എന്റെ സിംഹാസനം. അപ്പോ വേറെ വേറെ കസേരകളുണ്ടെങ്കിൽ അല്ലെ ആളുകൾ പലരും മാറിക്കൊണ്ടിരിക്കാൻ പറ്റൂ? അല്ല, വേറെ വേറെ സിംഹാസനങ്ങൾ ഇല്ല, ഒറ്റ സിംഹാസനവും. കാരണം ഇതിനെയാണ് ഹെയ്സ് അല്ലെങ്കിൽ എഹാദ് എന്ന് വിളിക്കുന്നത്, ഏകം എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളുടെ എല്ലാവരുടെയും, പിതാവിന്റെയും പുത്രന്റെയും നമ്മളുടെയും എല്ലാ ചിന്തകളും ഒന്നായി മാറുകയാണ്, ഒറ്റയായി മാറുകയാണ്, ഒരു ഐക്യത സംഭവിക്കുകയാണ് അവിടെ. ഇന്ന് നമ്മൾ നല്ലൊരു പങ്ക് ജനം ദൈവത്തോട് ഐക്യത ഇല്ല, അവരെല്ലാം സ്വന്തം വഴിക്ക് തിരിഞ്ഞു എന്ന് യേശു 53:6 പറയുന്നു. സ്വന്തം വഴിക്ക് പോയി. എന്നാൽ ഇതെല്ലാം ഒറ്റയായിട്ട് കയറി വരികയാണ്, ഒറ്റയ്ക്ക് കയറി വരികയാണ്. എല്ലാവരുടെ ചിന്തകൾ ഒറ്റയ്ക്കാകും. ശ്രദ്ധിച്ച് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇതാ നമ്മുടെ ശരീരവും നമ്മളുടെ ഹൃദയവും ഭയങ്കര ഐക്യതയാണ്. അത് ഒന്നാണ്. ഇതുകൊണ്ടാണ് പിതാവ്, കർത്താവ് പറയുന്നത്, ഞാനും പിതാവും ഒന്ന്. ഞാൻ വേറെ, പിതാവ് വേറെ, പക്ഷെ ഞങ്ങൾ ഒന്നാണ്. എങ്ങനെയാണ്? ഞാൻ പിതാവും പിതാവും, പക്ഷെ ഞങ്ങൾ ഒന്നാണ്. അതെങ്ങനെയാ? ഒരൊറ്റ വില്ലേ ഉള്ളൂ. പിതാവിന്റെ ഇഷ്ടമാണ് യേശുവിന്റെ ഇഷ്ടം. പിതാവിന്റെ ഇഷ്ടമാണ് യേശുവിന്റെ ഇഷ്ടം. ശ്രദ്ധിച്ചാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഇഷ്ടമാണ് ശരീരത്തിന്റെ ഇഷ്ടം. നമ്മൾ തിരിച്ചറിയാറുണ്ടോ? ഓ, ഞാനങ്ങ് ചെയ്തു ബ്രദറെ, എന്തുകൊണ്ട് ചെയ്തു? കൈകൊണ്ട് ചെയ്തു. ഓക്കെ, അതാ അത് ആ ചിന്ത ആരുടെ ആയിരുന്നു? ഹൃദയത്തിന്റെ ആയിരുന്നു. അപ്പൊ ഹൃദയത്തിന്റെ ഹൃദയവും ശരീരവും തമ്മിൽ, അതായത് സോളും ശരീരവും തമ്മിൽ ആ ഭയങ്കരമായ ഒരു അറ്റാച്ച്മെന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ ആ സമയത്ത് നമ്മളുടെ ആത്മാവിന്റെ ചിന്തയോ, അയ്യോ ബ്രദറെ എനിക്ക് എന്താന്ന് മനസ്സിലാകുന്നില്ല, പിടുത്തം കിട്ടണില്ല ബ്രദറെ, അയ്യോ എന്നോട് പരിശുദ്ധാത്മാവൊന്നും പറയാറൊന്നുമില്ല ബ്രദറെ. ആത്മാവാകത്തുണ്ടോ? ആത്മാവാകത്തുണ്ടോ? പക്ഷെ ആ ചിന്തയുമായി പൊരുത്തപ്പെടാൻ എനിക്ക് ഒന്നാകാൻ പറ്റുന്നില്ല. ആ ചിന്തയുമായി എനിക്ക് ഒന്നാകാൻ പറ്റുന്നില്ല. പക്ഷെ എന്റെ ഹൃദയത്തിലെ പഴയ മനുഷ്യന്റെ ചിന്തയുമായി ഞാൻ ഒന്നായി കിടക്കുക. അതിനെ പൊട്ടിച്ചെടുത്ത് പുതിയ മനുഷ്യന്റെ ചിന്തയിൽ, ആത്മാവിന്റെ ചിന്തയുമായി നമ്മൾ ഒന്നാകണം. അതാണ് ക്രിസ്തുവുമായിട്ട് ഒന്നാകുക എന്ന് പറയുന്നത്. ക്രിസ്തുവുമായിട്ട് ഒന്നായി മാറണം. ആ ഒരു തലത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ജയിക്കുന്നവൻ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അപ്പൊ ഇവിടെ എത്ര സിംഹാസനേ ഉള്ളൂ? ഒറ്റ സിംഹാസനേ ഉള്ളൂ. പിതാവിന്റെ സിംഹാസനം തന്നെയാണ് പുത്രന്റെ സിംഹാസനം. ഇനി പുത്രന്റെ സിംഹാസനം തന്നെയാണ് നമ്മുടെ സിംഹാസനം. എല്ലാവർക്കും ഒറ്റ സിംഹാസനേ ഉള്ളൂ. അപ്പോ നമ്മൾ ഇങ്ങനെ പിതാവിന്റെ ഉള്ളിൽ പുത്രൻ, പുത്രന്റെ ഉള്ളിൽ നമ്മൾ, അങ്ങനെ ഇതാ നമ്മളെല്ലാം കൂടെ ഒന്നായി മാറും, ഒറ്റ സിംഹാസനത്തിൽ ഇരിക്കും. ഇതിനു വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് നാം കാത്തിരിക്കേണ്ടത്. അറിയത്തില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ, ഇതിനു വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്. ഈ ഒരു പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കണം. ഈ ഒരു പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കണം. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു തലം നമ്മൾ മനസ്സിലാക്കിയാണ്. ഓ ഫാദർ വി താങ്ക് യു. കഴിഞ്ഞ സന്ദേശം നമ്മൾ ചിന്തിച്ച ഒരു ഭാഗമാണ് ഒന്ന് 5:20 അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്ന് നാം അറിയുന്നു. അപ്പൊ ദൈവപുത്രൻ വന്നിട്ട് എന്താ ചെയ്യണേ? അദൃശ്യനായ ദൈവത്തെ താൻ വെളിപ്പെടുത്തുക. വാക്യങ്ങൾ തമ്മിൽ എണയായി വരുന്നത് കണ്ടോ? എണയായി വരുന്നത് കണ്ടോ? എപ്പോഴും നിങ്ങൾ വചനം പഠിക്കുമ്പോൾ ഏശയ്യ 34:16 വാക്യത്തിലൂടെ ശ്രദ്ധയോടെ പഠിക്കുന്നു. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കി അതിൽ എണയെ കാണുള്ളൂ, ശത്രുവിനെ അല്ല കാണുന്നത്, എണയെ കാണുകയുള്ളൂ. അപ്പൊ ഇവിടെ എണ വരുന്നത് കണ്ടോ? യോഹന്നാൻ 1:18 പറഞ്ഞു, പിതാവിനെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, അദൃശ്യനാണ് പിതാവ്, എന്നാൽ തന്റെ മാറിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുന്നു. കണ്ടോ, അതിന് എണ കിടക്കുന്നുണ്ടോ ഇവിടെ? എണ, അതാണ് ഇവിടെ പറയുന്നത്. ദൈവോത്തരവ് വന്നു എന്ന് സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു എന്ന് നാം അറിയുന്നു. അപ്പൊ സത്യദൈവത്തെ അറിയാൻ നമുക്ക് എന്ത് തന്നു? വിവേകം തന്നു. അദൃശ്യനായ ദൈവത്തെ തന്റെ വാക്കുകളിലൂടെ, തന്റെ പ്രവൃത്തികളിലൂടെ ഒക്കെ വെളിപ്പെടുത്തുകയാണ്. അപ്പൊ ഇതാ, ഇത് തന്നെയായിരിക്കണം നമ്മളുടെയും പദ്ധതി. അദൃശ്യനായ ദൈവത്തെ ഇവിടെ വെളിപ്പെടുത്തണം. അങ്ങനെ ദൈവരാജ്യം ഇവിടെ ഭൂമിയിൽ കൊണ്ടുവരുവാനായിട്ട് ഇടയാകും. അപ്പോ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു എന്ന് നാം അറിയുന്നു. ഇനി ശ്രദ്ധിച്ചേ, ആ വെളിപ്പാട് 22:1 ഇവിടെ കാണാം. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. ഇംഗ്ലീഷ് വായിക്കുമ്പോ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, ആൻഡ് വി ആർ ഇൻ ഹിം. ആരിൽ? സത്യദൈവത്തിൽ. എങ്ങനെ? ഈവൺ ഇൻ ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിലായിക്കൊണ്ട്, ക്രിസ്തുവിലായിക്കൊണ്ട്. എന്നിട്ട് മലയാളത്തിന്റെ ട്രാൻസ്ലേഷൻ അവിടെ പര്യാപ്തമല്ല, അങ്ങനെയല്ല ട്രാൻസ്ലേഷൻ. കാരണം കഴിഞ്ഞ സന്ദേശം നമ്മൾ ചിന്തിച്ചല്ലോ, നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കൂടി മനസ്സിലാകും. മലയാളത്തിൽ പിന്നെ ഉടനെ തന്നെ പിതാവിനെയും, ഇപ്പൊ നമ്മൾ 3 പേരെ കാണിച്ചു, പിതാവിനെയും കാണിച്ചു, പുത്രനെയും കാണിച്ചു, പുത്രന്റെ ഉള്ളിൽ നമ്മളെയും കാണിച്ചു, നമ്മളെയും കാണിച്ചു. ഇനി മലയാളം ട്രാൻസ്ലേഷനില് അല്ലെങ്കിൽ പല ട്രാൻസ്ലേഷനുകളിലും ഉടനെ തന്നെ പിതാവിനെ എടുത്തങ്ങ് മാറ്റി, നമ്മളെ എടുത്തങ്ങ് മാറ്റിയിട്ട് യേശുവിനെ അങ്ങ് ദൈവമാക്കി, പിതാവിനെ അങ്ങ് ക്യാൻസൽ ചെയ്തു. അങ്ങനത്തെ ട്രാൻസ്ലേഷൻ ആണ് നല്ലൊരു പങ്കടക്കുന്നത്. ഒരിക്കലും ഒരിക്കലും വചനം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിക്കത്തില്ല. വചനത്തിൽ എപ്പോഴും എണയെ കാണത്തുള്ളൂ. എപ്പോഴും ശ്രദ്ധിച്ചോളം, പിതാവിന് കൊടുക്കേണ്ട സ്ഥാനം പിതാവിനും, പുത്രനായ യേശുവിന് കൊടുക്കേണ്ട സ്ഥാനം യേശുവിനും, പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട സ്ഥാനം പരിശുദ്ധാത്മാവിനും, ഇതാ മനുഷ്യർ കൊടുക്കേണ്ടത്, മനുഷ്യർക്ക് നമ്മൾ കൊടുത്തിരിക്കണം. അതായത് ഒന്നൊന്നിനെ ക്യാൻസൽ ചെയ്ത് ഒരു വിശ്വാസം ഉണ്ടാക്കിയല്ല വേണ്ടത്. എപ്പോഴും ബൈബിൾ അനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിന് റിസൾട്ട് ഉണ്ടാകും. റിസൾട്ട് ഇല്ലാത്തതെല്ലാം ഫേക്ക. ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. ശ്രദ്ധിച്ച് തുടർന്ന് മലയാളം പറയാണ്, അവൻ സത്യദൈവവും നിത്യജീവനും ആകും. അങ്ങനെയല്ല, കെ ജെ ബിയിലും എ എസ് ബിയിലും ഞാൻ സ്ക്രീൻ വീണ്ടും ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അവിടെ നിങ്ങൾക്ക് ഇക്കാര്യം മനസ്സിലാകും. കാരണം ഇതൊക്കെ തലമുറ തലമുറയായി തെറ്റ് പഠിപ്പിച്ച് കൊണ്ടുപോയി. ഇനി തെറ്റ് ഇത് തെറ്റാണെന്ന് മനസ്സിലായിട്ട് പോലും അത് ശരിയായിട്ടെന്ന് പറയാൻ തക്കെ ഉണ്ടാവും. ദൈവത്തിന്റെ ദാസന്മാർക്ക് പറ്റുന്നില്ല. കാരണം അവർ ശരിയിട്ട് ശരിയായിട്ട് പറഞ്ഞാൽ ഉടനെ സഭയെന്ന് പുറത്താക്കും. സഭയെന്ന് പുറത്താക്കുക. നിങ്ങൾ അതിന് ഇംഗ്ലീഷ് രണ്ടെണ്ണം അപ്പുറം അപ്പുറം കിടക്കുന്നു. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമല്ലോ വായിക്കുക. ഇതാ കെ ജെ വി കിടക്കുന്നുണ്ട്, അപ്പോൾ തന്നെ ഇതാ എ എസ് ബി കിടക്കുന്നുണ്ട്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കെ ജെ വി. അതൊന്ന് അവിടെ പറയുന്നു, ഇതാ അവൻ സത്യദൈവം നിത്യജീവനാകുന്നല്ല, ദീസ് ഈസ് ദ ട്രൂ ഗോഡ് ആൻഡ് എറ്റേണൽ ലൈഫ്. ഇതാകുന്നു സത്യദൈവവും നിത്യജീവനും. ഇതാകുന്നു സത്യദൈവവും നിത്യജീവനും. അപ്പോ ഈ ഒരു അവസ്ഥ, ഇതാ പിതാവുണ്ട്, പുത്രനുണ്ട്, ആ പുത്രനിൽ നമ്മളുണ്ട്. പിന്നെ വെളിപ്പാട് 22:1 നമ്മൾ കണ്ടത്, അതാ പിതാവിൽ നിന്ന് ജീവജല നദി പുറത്തേക്ക്, അതാ ഒഴുകി വരുന്നു, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വരുന്നു. അപ്പോ എല്ലാവർക്കും ഒറ്റ സിംഹാസനേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ ദൈവിക കുടുംബത്തിന്റെ അവസ്ഥയിലേക്ക്, ക്രിസ്തുവിൽ നമ്മളെല്ലാവരും പിതാവിൽ ഒന്നാകുന്ന അവസ്ഥയിലേക്കാണ് അവസാനം നീങ്ങിപ്പോകുന്നത്. ഇതാണ് കർത്താവ് യോഹനൻ 17:23 പറയുന്ന ഒരു കാര്യം. 17:23 പറയുന്ന കാര്യം, ഈ ദൈവപ്രവർത്തനത്തിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ ദൈവത്തിന്റെ ഓപ്പറേഷൻ വെട്ടിക്കളയാൻ ശ്രമിക്കരുത്. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എഴുതിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പറയുന്നത്, എന്നെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നതല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നതാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോ ഇഷ്ടത്തെ കുറിച്ച് ചിന്തിക്കാതെ ആരാധന ആരാധന മാത്രം ചിന്തിച്ച് അവസാനിപ്പിക്കല്ലേ, ദൈവം ഇഷ്ടത്തിലേക്ക് പോവാ, ആരാധിച്ചോ അപ്പോൾ തന്നെ. ഇതാ കർത്താവ് പറയുന്ന അവസാനത്തെ അവസ്ഥ കർത്താവ് ഇവിടെ പറയുകയാണ്. യോഹന്നാൻ 17:23, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന്, നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെ സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയുവാൻ, നാം ഒന്നായിരിക്കുന്നത് പോലെ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവനും ഒന്നായേണ്ടതിന്. ശ്രദ്ധിച്ച് കർത്താവിന്റെ ആ വാക്ക് മനസ്സിലാക്കുക. നാം ഒരു യഹദ്ദാണ്, അവരും ഇതുപോലെ യഹദ്ദാകണം. എവിടെ? നമ്മിൽ. അങ്ങനെ നമ്മൾ അവസാനം എല്ലാം കൂടി ഒന്നായി മാറണം. എങ്ങനെ? ഐക്യത്തിൽ തികഞ്ഞവരാകും. പേഴ്സണാലിറ്റിയിലല്ല, ഐക്യത്തിൽ തികഞ്ഞവരാകും. എല്ലാവർക്കും ഒരു ഒറ്റ ഇഷ്ടമായിരിക്കും. പിതാവ് എന്ത് ചിന്തിക്കുന്നുവോ അതോടനെ തന്നെ നമ്മളിലൂടെ വെളിപ്പെടും. ഇപ്പൊ നമ്മുടെ ഹൃദയം ചിന്തിക്കുന്ന ശരീരത്തിലൂടെ വെളിപ്പെടുന്നില്ലേ? അതേപോലെ. അപ്പൊ പിതാവ് ചിന്തിക്കുന്നതൊക്കെ ഇതാ ക്രിസ്തുവിലുള്ളത്. ക്രിസ്തുവിൽ നിന്ന് പരിശുദ്ധാത്മാവ് എടുത്ത് നമുക്ക് തരുന്നു. നമ്മുടെ ശരീരത്തിലൂടെ നമ്മളത് ഭൂമിയിൽ വെളിപ്പെടുത്തും. അപ്പോ ഈ ഒരു തലത്തിലേക്ക് നമ്മൾ പറഞ്ഞു, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പിതാവിന്റെ ചിന്തകൾ നടത്തുവാനല്ല, യേശുവിനെ പോലെ. യേശു പറഞ്ഞു, ഞാൻ വന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യാനാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയല്ല. നമ്മൾ നല്ലൊരു ബന്ധം ജീവിക്കുന്നത് നമ്മുടെ ഇഷ്ടം ചെയ്യാനാണ്. പിന്നെ യേശുവിനെ ഇഷ്ടം ചെയ്യണമെങ്കിൽ അത് എനിക്ക് കുറച്ച് നല്ലത് കിട്ടുമെങ്കിൽ ഞാൻ കുറച്ച് ചോദിച്ചാൽ അറിയിക്കാനൊക്കെ പോവാ, എനിക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഒത്തു കിട്ടും. അങ്ങനത്തെ ചിന്തയല്ല, പകരം നമ്മൾ പിതാവുമായിട്ട് ഏക ചിന്തയായി മാറണം. ഇത് ഇങ്ങനെ ആയിത്തീരുന്നതാണ് ദൈവരാജ്യം. ഇതായിത്തീരാനാണ് കർത്താവ് പറഞ്ഞത്, ഈ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കേ, ദൈവരാജ്യം അന്വേഷിക്കേ. അപ്പോ ഈ ഒരു തലത്തിൽ അവിടെ എഴുതിയിരിക്കുകയാണ്, നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന്. ഈ ഒരു ചിന്ത ചിന്തിക്കാറുണ്ടോ? ദൈവവുമായി നാം ഒന്നാകണം ചിന്തിക്കാറുണ്ടോ? ക്രിസ്തു അതെങ്ങനെയാണ് ചെയ്യുന്നത്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി ആ ദൈവത്തിൽ നിന്ന് വിട്ടു. പുരുഷൻ അപ്പനെ വിടുന്നു, ഇതുപോലെ ദൈവത്തിൽ നിന്ന് വിട്ടു. എന്ത് ചെയ്യുന്നു? ഭാര്യയോട് ചേർന്ന് ഭാര്യയുമായിട്ട് ഒന്നാകും, സഭയുമായിട്ട് ഒന്നായി ചേർന്നു. കണ്ടോ, അവരൊന്നാകും. എന്നിട്ട് നീളം ആ തിരിച്ച് പിതാവിലേക്ക് ചെല്ലുന്നു. അങ്ങനെ പിതാവുമായി നമ്മളെ ഒന്നാക്കി മാറ്റും. അങ്ങനെ ക്രിസ്തുവിൽ നമ്മൾ പിതാവിൽ ഒന്നായി മാറും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും. അപ്പൊ സാമ്പിൾ പാറ്റേൺ വെച്ചിട്ടുണ്ട്, പാറ്റേൺ റെഫറൻസ് പോയിന്റ് വെച്ചിട്ടുണ്ട്. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്. അവരും എന്താകണം? ഒന്നാകണം. ലക്ഷ്യം മനസ്സിലായോ? അവരും ഒന്നാകണം. എന്താ പറഞ്ഞ ഞാൻ ക്രിസ്തുവിനെയും സഭയും ഒന്ന് ഉദ്ദേശിച്ച അത്രയാ പറഞ്ഞത്. പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേരും, ക്രിസ്തു പിതാവിനെ വിട്ട് സഭയോട് ചേരും, എന്നിട്ട് എന്ത് ചെയ്യും? ഈ സഭയെ കൊണ്ട് പിതാവിന്റെ അടുക്കൽ എത്തും. എന്നിട്ട് ഇവരെല്ലാം കൂടെ ഒരൊറ്റ സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച കാണിച്ചു തരുന്നതിന്റെ അന്ദേശം ഇവരെല്ലാം കൂടെ ഇപ്പൊ ദൈവ കുടുംബമായി മാറി, ഭരണ കുടുംബമായി മാറി. അതാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് വേണ്ടി ഭൂമിയെ വാഴണം. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഇതാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മണ്ഡലത്തിൽ ഒരു എക്സ്റ്റൻഷനും കൂടെ ആകുകയാണ്. അതായത് യഹോവയാം ദൈവത്തിന്റെ മാനേജിങ് ഹാൻഡ് ആണ് വേർഡ്, സൺ ഓഫ് ഗോഡ്, കർത്താവായ യേശു. യഹോവയാം ദൈവത്തിന്റെ മാനിഫെസ്റ്റിംഗ് ഹാൻഡ് ആണ്, വെളിപ്പെടുത്തുന്ന ഹാൻഡാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോ മൂന്ന് ദൈവങ്ങളല്ല, അവരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവമാണ് പിതാവായ ദൈവം. ആ പിതാവായ ദൈവത്തിന്റെ മാനിഫെസ്റ്റിംഗ് ഹാൻഡ് ആണ് പരിശുദ്ധാത്മാവ്, മാനേജിങ് ഹാൻഡ് ആണ് കർത്താവായ യേശു. ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാകാതെ ഇതാ നമ്മള് പിതാവിനെ മറച്ചുകൊണ്ട് ഒരു ശുശ്രൂഷയൊക്കെ നമ്മൾ ഈ പിശാചി നാളുകളിലെ മനുഷ്യന്റെ അജ്ഞതയിൽ കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റുന്നറിയാമോ? നമ്മൾ ആത്മീയമായിട്ട് വളരില്ല, നമ്മൾ ആത്മീയമായിട്ട് വളരില്ല. അവസാനം നമ്മൾ ഒറ്റ സിംഹാസനത്തിലേക്ക് പോകണം. ഇതാണ് വെളിപ്പാട് പുസ്തകം 12 നമ്മൾ കാണുന്നത്. അവിടെ ഒരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീയെ ഇതാ സഭയെ റെപ്രസെന്റ് കാണിക്കുകയാണ്. ആ സ്ത്രീ ഗർഭിണിയാണ്. സ്ത്രീ എന്ന് പറയുന്നത് വിളിക്കപ്പെട്ടൊരു കൂട്ടമാണ്. ആ ഗർഭിണി അകത്തൊരു ആൺകുഞ്ഞുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടത്തെയാണ് കാണിക്കുന്നത്. ആ കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ദൈവത്തിന്റെ അടുക്കലേക്ക്, ശ്രദ്ധിച്ചേ, എങ്ങോട്ടേക്കാ പോണേ? ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് പോകും. കുഞ്ഞ് ജയം പ്രാപിക്കുന്ന ക്രിസ്തു തലയായ ഇതാ ആ ജയിക്കുന്ന സഭയാണ് ആ കുഞ്ഞിനെ കാണിക്കുന്നത്. ക്രിസ്തുവാണ് അതിന്റെ ലോർഡ്, തല, കർത്താവ്. ഭരണത്തിന്റെ ആ ചുക്കാൻ പിടിക്കുന്ന ക്രിസ്തുവാണ്. അപ്പൊ എത്ര സിംഹാസനത്തിലേക്കാ പോണേ? ഒറ്റ സിംഹാസനമുള്ളൂ, അതാരുടെയാ? ദൈവത്തിന്റെ സിംഹാസനമാണ്. അപ്പൊ നിങ്ങൾ മൂന്ന് വചനഭാഗം കണ്ടു അല്ലെ? എല്ലാവരും എത്ര സിംഹാസനമുള്ളൂ? ഒറ്റ സിംഹാസനം. ആ സിംഹാസനത്തിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പൊ ക്രിസ്തുവിൽ നമ്മൾ ഒന്നായിട്ട് മാറുകയാണ്. ക്രിസ്തു തലയും ഇതാ ജയം പ്രാപിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ അവയവങ്ങളുമാണ്. വെളിപ്പാട് പുസ്തകം 12 ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഒറ്റ സിംഹാസനമാണ്. അവിടെ കാണാം ഇതാ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, സ്വർഗത്തിൽ വലിയൊരു അടയാളം കണ്ടോ? സൂര്യനാണെങ്കിൽ ഒരു സ്ത്രീ, അവളുടെ കാക്കയുടെ ചന്ദ്രൻ, അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി, നോവ് കിട്ടി, വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണാം, 7 തലയും 10 കൊമ്പും, തലയിൽ 7 രാജമുടിയുള്ള തീതരമുള്ള ഒരു മഹാസർപ്പം. ഇതാ അതിന്റെ വാൽ ആകാശ നക്ഷത്രങ്ങളിൽ 3 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. കുട്ടിയെ തിന്നും. അതുകൊണ്ടാണ് ഈ കാലങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? കാരണം കുട്ടിയെ തിന്നുകയാണ്. ഇതുകൊണ്ടാണ് അനേകരും വീണു പോകുന്ന ലോക സിസ്റ്റം കൊണ്ട് ഇവരെ കുട്ടിയെ വീണിക്കുകയാണ്, കുട്ടിയെ തിന്നുകയാണ്. എന്നിട്ട് പറയാണ്, അവൾ സകല ജാതി കൊണ്ട് ജാതികളെ ഇരുമ്പുകൾ കൊണ്ട് മേയ്ക്കാനുള്ള ഒരാൺകുട്ടിയെ പ്രസവിച്ചു. അതായത് സഭയിൽ നിന്ന് ഇതാ ജയം പ്രാപിച്ച ഒരു കൂട്ടം ജനം, യേശു തലയായ ഇതാ യേശുവിനെ അനുസരിക്കുന്ന അവയവങ്ങളുള്ള അവയവങ്ങളായിരിക്കുന്ന ജനം ഇതാ അവരെ അവിടുന്ന് അവിടെ നിന്ന് പുറപ്പെട്ടു. എന്നിട്ട് എങ്ങോട്ടേക്ക് പോയി? സകല ജാതികളെ ഇരിപ്പുകൾ കൊണ്ട് മേയ്ക്കാനുള്ള ആൺകുട്ടി. അവരുടെ ജോലി അവിടെ പറയുന്നുണ്ട് ഭരണമാണ്, സകല രാഷ്ട്രങ്ങളെയും വാഴുകയാണ് ജോലി. എന്നിട്ട് പറയാണ് കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. എങ്ങോട്ടേക്കാ പോയെ? ദൈവം അവന്റെ അപ്പന്റെ അടുക്കലേക്കാ പോയെ? സിംഹാസനത്തിലേക്ക് പോയെ? സിംഹാസനങ്ങളല്ല, സിംഹാസനത്തിലേക്കാ പോയെ? ഇത് ഒരു ഇമാജിനറി ലാംഗ്വേജ് ആണ്. കാരണം നമുക്ക് ഒരൊറ്റ കുടുംബമാകാൻ പോവുക, ദൈവത്തിന് ഒരൊറ്റ കുടുംബമാകാൻ പോവുകയാണ്. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, ഒന്നാകാൻ പോവുക. അത് ഹെയ്സ് എന്ന ഗ്രീക്ക് വേർഡ്, എഹദ് എന്ന എബ്രായ വാക്ക്. ഇത് അവിടെ ഉദ്ദേശിക്കുന്നത് വൺ എന്നാണ്, യുണൈറ്റഡ് വൺ ആണ് യഹദ് എന്ന് പറയുന്ന സംഭവം. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, 7 എമിറേറ്റ്സ് കൂടി ഒന്നായിരിക്കുന്നു. ഇതാ അവർ ഇനി രണ്ടല്ല, ഒന്നത്രേ. ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് യഹദ് എന്നുള്ള വാക്കാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു രംഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ നാടുകളില് ആഴത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോ ആഴത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോ യോഹന്നാൻ 17 രണ്ട് പ്രകാരം മൂന്ന് പ്രകാരം നമ്മൾ ആഴത്തിലേക്ക് പഠിക്കുമ്പോൾ നമ്മൾക്ക് ആ ദൈവിക കാഴ്ചപ്പാടുകൾ നമ്മളിൽ വ്യത്യാസം ഉണ്ടാവും. ദൈവിക കാഴ്ചപ്പാടുകൾ വ്യത്യാസം ഉണ്ടാവും. അതായത് കർത്താവായ യേശു ക്രിസ്തു ആ പറയുന്ന രംഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. കഴിഞ്ഞ സന്ദേശം നമ്മൾ ഇതിന് തൊട്ടായിരുന്നു. അപ്പോ നിത്യജീവൻ എന്താണെന്നാണ് യേശു ക്രിസ്തുവിന്റെ ഡെഫിനിഷൻ. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന എന്നെയും. അപ്പൊ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു കോൺഫ്ലിക്റ്റ്. യേശുവും ഇന്ന് അറിവില്ലാത്ത നല്ലൊരു ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നു. എന്താണ് ആ കോൺഫ്ലിക്റ്റ്? ക്രിസ്ത്യാനികളെ നല്ലൊരു ബന്ധം പറയുന്നു ഏക സത്യ ദൈവമായ യേശു. കേട്ടിട്ടുണ്ടോ? സുലഭമായി കേൾക്കാം നമ്മൾ. പക്ഷെ ക്രിസ്തു പറയുന്നു ഏക സത്യദൈവമായ പിതാവ്. നമ്മൾ ആരെ വിശ്വസിക്കുന്ന അനുസരിച്ചിരിക്കും, നമ്മളുടെ സ്കോർ, നമ്മൾ തോറ്റുപോവുകയല്ല, നമ്മളുടെ സ്കോർ എങ്ങനെ ഇരിക്കുന്നുള്ളത്. ബൈബിള് ക്രിസ്തു പറയുന്ന വിശ്വസിക്കണോ അതോ ചുറ്റുപാടും പറയണ വിശ്വസിക്കണോ എന്ന് അവനവൻ ചെക്ക് ചെയ്യണം. ഇത് ഓരോരുത്തരുടെയും അറിവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്, അറിവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ബൈബിള് പഠിക്കുമ്പോ എപ്പോഴും യേശയ 34:16 വെച്ചിട്ട് പഠിക്കണം. ഇന്റർപ്രിറ്റേഷൻ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവിടെ നമുക്ക് കാണാൻ പറ്റും. അവിടെ എഴുതിയിരിക്കുന്ന യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുക, അതിലെന്ത് കാണാൻ പറ്റും? ആദ്യം എപ്പോഴും എണയെ കാണാൻ പറ്റും, എണയെ കാണാൻ പറ്റും. ശത്രുവിനെയല്ല കാണുന്നത്, എണ. ഇത് വെച്ച് വേണം ബൈബിൾ പഠിക്കാൻ. നേരത്തെ നമ്മൾ കേട്ടു എണ കണ്ടു, ഇതാ ഞാൻ സൂചിപ്പിച്ചത്, ഇതിന്റെ എണ കണ്ടോ, ഇതിന്റെ എണ കണ്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇതാ ദേശീയ പ്രവാചക പുസ്തകം എല്ലാം 34:14 വായിക്ക. എപ്പോഴും നിങ്ങൾ ബൈബിൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ. കാരണം തെറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന ലോകത്താകപ്പാടെയുള്ള ഒരു പ്രകാശമാണ് വിശുദ്ധ വേദപുസ്തകം, അതിലെ വചനം. അപ്പൊ ശ്രദ്ധിച്ചോളുക, ഇവിടെ എന്തെങ്കിലും ഞാൻ എന്റെ ഭാഗത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും പറഞ്ഞേക്കണം. കാരണം എനിക്ക് എന്നെ തിരുത്താൻ ബൈബിളിൽ നിന്നല്ലാതെ. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും എണയില്ലാതിരിക്കുകയില്ല. എണ ശത്രുവല്ല, എണയെ ഉണ്ടാവുകയുള്ളൂ. ശത്രുവിനെ കണ്ടാൽ ഉടനെ അവിടെ നിൽക്കണം, ഇവിടെ എന്തോ വിഷയമുണ്ടല്ലോ, ഇവിടെ എന്തോ വിഷയമുണ്ടല്ലോ. ഒന്നില്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ല എങ്കിൽ സാഹചര്യവുമായിട്ട് ബന്ധത്തിലായിരിക്കാം. അത് നിങ്ങൾ അവിടെ നിന്ന് ഒന്ന് മനസ്സിലാക്കണം, എസ്പെഷ്യലി ദൈവദാസന്മാർ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആര് തെറ്റിപ്പോവും? ജനം തെറ്റിപ്പോവും. ജനം തെറ്റിപ്പോയ ആരുടെ ശിക്ഷ? ദൈവദാസന്റെ ശിക്ഷ. എപ്പോഴും ശ്രദ്ധിച്ചോളൂ, ഒന്നിനും എണയില്ലാതിരിക്കില്ല. അവന്റെ വായെന്ന് കൽപ്പിച്ചത് അവന്റെ ആത്മാവത്രെ അവയെ കൂട്ടി വരുത്തിയത്. അപ്പോ ദൈവത്തിന്റെ വായെ കൽപ്പിച്ചു, ദൈവത്തിന്റെ ആത്മാവ് അവനെ കൂട്ടി വരുത്തി. അപ്പോ ദൈവവചനത്തിൽ ഒന്നും ഒന്നിനെയും എതിർക്കത്തില്ല. അപ്പൊ ഇവിടെ നാം ഇത് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു സിസ്റ്റം ഉണ്ട്. നമ്മൾ പറഞ്ഞതല്ലാതെ വേറെ ആരെങ്കിലും പഠിപ്പിച്ചാൽ ഉടനെ അത് ദുരുപദേശം. അങ്ങനെ ആയാണ് 40,000 ഡിനോമിനേഷൻ അധികമായി മാറിയത്. അതല്ല വേണ്ടത്, എപ്പോഴും വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് നിൽക്കുക. കാരണം വചനം മാറില്ല, ഗ്രൂപ്പുകൾ ഇങ്ങനെ പെട്ടപ്പെടപ്പെടാന്ന് പൊട്ടിപ്പിടിച്ചോണ്ടിരിക്കും. അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വചനം പഠിക്കുമ്പോ ഇതിന്റെ ഇണ എവിടെയുണ്ട്? ഇതിന് ശത്രുവാണ് കാണുന്നതെങ്കിൽ അപകടം, ശത്രുവാണ് കാണുന്നതെങ്കിൽ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ സാഹചര്യമായിട്ട് ബന്ധത്തില്ല. ബൈബിള് ബൈബിൾ ആകണമെങ്കിൽ, യഹോവയുടെ ആത്മാവാണ് കൂട്ടി വരുത്തിയതെങ്കിൽ അതെല്ലാം ഇണയോടുകൂടെ തന്നെ. അപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞ ചിന്ത, ഈ ചിന്തയില് യേശുവിനെ രക്ഷകനായി നമ്മൾ സ്വീകരിച്ച് യേശുവിനെ അനുഗമിക്കുന്ന, പാപത്തോട് വേർപെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ നിത്യജീവനെ സംബന്ധിച്ച് ഒരുറപ്പുണ്ട്. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ കോമൺ ഗ്രൗണ്ട്, കോമൺ ഫെയ്ത്ത്. പക്ഷെ ഈ വ്യക്തികൾ അറിയേണ്ടത് പലതും അറിയാതെ അജ്ഞതയുടെ തടവറയിൽ കിടക്കുക. ഇവരത് അറിഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് ഇവരുടെ നിത്യജീവൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതെപ്പോഴും മനസ്സിലാക്കും. അവരുടെ രക്ഷ നഷ്ടപ്പെടുകയല്ല, അവർ പാപത്തോട് വേർപെട്ട് ജീവിച്ചാൽ രക്ഷ നഷ്ടപ്പെടുന്നില്ല. പക്ഷേ അവരറിയേണ്ടത് അറിയുന്നില്ല എങ്കിൽ അവരുടെ നിത്യജീവന്റെ അളവ് കുറഞ്ഞും അറിയുന്നവർക്കത് കൂടിയും കൊണ്ടിരിക്കും. ഇതാണ് കർത്താവ് യേശു പറഞ്ഞത്, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും കൂടി അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ ഈ അറിവിൽ നമ്മൾ വർദ്ധിക്കുമ്പോൾ നിത്യജീവനിൽ വർദ്ധിക്കും. യേശുക്രിസ്തു തന്റെ വചനം തരുമ്പോൾ ഇതാ ആ വചനത്തിലൂടെ ആര് വെളിപ്പെടും? പിതാവ് വെളിപ്പെടും. അങ്ങനെ ആ വചനത്തിലൂടെ യേശുവിനെ നാം അറിയും, വചനത്തിലൂടെ പിതാവിനെ നമുക്ക് വെളിപ്പെടും. അങ്ങനെ പിതാവ് വെളിപ്പെടുമ്പോൾ നമ്മൾ പുത്രത്വത്തിൽ വളരുക. അപ്പോ അതിന് ആ ഒരു ചിന്തയിലേക്ക് പോകാതിരിക്കാൻ തക്കവണ്ണം നമ്മൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ചു വെച്ചത്, ലോകത്തിൽ പഠിപ്പിച്ചത്, പിതാവിനെ മറച്ചു കളഞ്ഞിട്ട് ആ പിതാവിന്റെ സ്ഥാനം ആർക്ക് കൊടുത്തു? യേശുവിന് കൊടുത്തു. ഈ ഒരവസ്ഥ നമ്മളെ ലിമിറ്റഡ് ക്രിസ്ത്യൻസ് ആക്കി ചുരുക്കിക്കളഞ്ഞു. അങ്ങനെയല്ല വേണ്ടത്. യേശു എങ്ങനെ പറയുന്നു അതേ രീതിയിൽ തന്നെ എടുക്കുക. യേശു നമുക്ക് ആരാണ്? യേശു നമുക്ക് കർത്താവാണ്. പിതാവ് നമുക്ക് ആരാണ്? ആരായിട്ട് യേശു വെളിപ്പെടുത്തി തരുന്നേ? ഏക സത്യ ദൈവമാണ്. അപ്പോ യേശു അപ്പോ ദൈവത്തിൽ ഇല്ലയോ? യേശു ദൈവത്തിലുണ്ട്. യേശു എങ്ങനെയാ ദൈവത്തിലുള്ളത്? പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഉള്ളത്? അതേപോലെ തന്നെ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരല്പം ബുദ്ധിമുട്ട് ഇവിടെ കാണും, എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ശ്രമിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കും. ശ്രദ്ധിച്ചേ, എല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ റിസൾട്ട് നോക്കി മനസ്സിലാക്കും, ഫലം നോക്കി വിഷയത്തെ തിരിച്ചറിയും. ഇവിടെ ഇതുപോലെ ബന്ധത്തില് നിങ്ങളെ ബൈബിളിന്റെ കോൺഫ്ലിക്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഞാൻ സ്ക്രീൻ വീണ്ടും ഒന്ന് ഷെയർ ചെയ്യാം. ബൈബിളിൽ ഒരിക്കലും കോൺഫ്ലിക്ട് വായിക്കാൻ പാടില്ല. ഇതാണ് നമുക്ക് എപ്പോഴും കാണാം, ഈ റോഡിലൂടെ ഒക്കെ നടക്കുമ്പോ ഈ ടി വിക്കാർ വന്നിട്ട് ഈ മനോരമ ന്യൂസുകാർ, ഏഷ്യാനെറ്റ് ന്യൂസുകാരൊക്കെ ആളുകൾ വന്നിട്ട് ബ്രദർ ബ്രദർ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ യേശു ക്രിസ്തുവും പിതാവും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കുക. വേറൊന്നുമല്ല, പിതാവും പുത്രനുമാണ്. യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു പിതാവിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുകയും അതുകൊണ്ടാണ് പുത്രൻ എന്ന പേര് വന്നത്. പിതാവിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുകയും അപ്പോൾ തന്നെ പിതാവിന്റെ സകല സൃഷ്ടികർമ്മം നടത്തുന്ന സകലത്തെയും റെഗുലേറ്റ് ചെയ്യുന്ന വചനമാണ് കർത്താവായ യേശു. മറ്റൊരു രീതി പറഞ്ഞാൽ പിതാവിന്റെ പിതാവിനാൽ അഭിഷിക്തനായ അഭിഷിക്തനാണ്, പിതാവ് സിയോനിൽ വാഴിച്ചിരിക്കുന്ന രാജാവാണ്, തന്റെ പുത്രനാണ്. രണ്ടാം സങ്കീർത്തനത്തിൽ ഇതെല്ലാം വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതാരാണ് ഈ യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തതയോടെ പറഞ്ഞിരിക്കുമ്പോ അതിന് വിപരീതമായി കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ചു. അപ്പോ അതുമായുള്ള ബന്ധത്തില് നിങ്ങൾ ബൈബിളുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോ ബൈബിളിൽ രണ്ട് ടൈപ്പുള്ള വാക്കുകൾ നിങ്ങൾ കാണും. ഒന്ന്, യേശു ക്രിസ്തു പറയുന്നു താൻ ആരാണ്, പിതാവ് ആരാണ്. പൗലോസ് പറയുന്നു യേശു ആരാണ്, പിതാവ് ആരാണ്. തുടർന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം പൗലോസ് പറയുന്നു താൻ ആദ്യം പറഞ്ഞതിന് എതിരായിട്ട് പൗലോസ് പറയുന്നു. അപ്പോ യേശു 34:16 പ്രകാരം പൗലോസിനെ വെട്ടിയിട്ട് പൗലോസ് പറയുന്നൊരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞതല്ല ഇപ്പോൾ പറയുന്നതല്ല കുറച്ച് കഴിയുമ്പോൾ പറയുന്നു. അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഈ പുസ്തകം വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. ഞാൻ ഈ പുസ്തകം വിശ്വസിക്കും. ഈ പുസ്തകമാണ് എന്നെ ഇതുവരെ കൊണ്ടുപോകുന്നത്. ഇതിലെ വചനങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല. കാരണം നമ്മൾ കേട്ട് നമ്മളുടെ ബ്രെയിൻ വാഷ് ചെയ്ത് കിടക്കും. എന്നാൽ ബൈബിളില് എന്താണ് പറഞ്ഞ് മനസ്സിലാക്കുക. എന്നാ ശ്രദ്ധിച്ചേ, ഇവിടെയല്ല നിങ്ങൾക്ക് കാണുക, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ പരസ്പര അഭിപ്രായം ചോദിക്കുന്നത് പോലെ ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു ടി വി ചാനലുകാർ സ്വർഗത്തിൽ ചെന്നിട്ട് സങ്കല്പമാണ്, ഇത് ഭൂമിയിലെല്ലാം വളരെ വിഷയങ്ങളാണ്, പലരും പല ഗ്രൂപ്പുകളായിട്ട് മാറിയിരിക്കുന്നു. ചില ഗ്രൂപ്പ് യേശു നാമക്കാര് പറയുന്നു യേശു മാത്രമാണ് എല്ലാം, ദൈവം പിതാവ് ഒക്കെ യേശു തന്നെയാണ്. അപ്പോ വേറൊരു കൂട്ടുകാര് പറയുന്നു അല്ല, യേശു ഒരു മനുഷ്യനാണ്, ഒരു പ്രവാചകൻ മാത്രമാണ്. അപ്പൊ അവരെ സ്ട്രീറ്റിലൂടെ പൗലോസിനെ കണ്ടു. അപ്പൊ പൗലോസ് ഇതാ ഭൂമിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു, നിങ്ങൾ യേശുവിന്റെ ആളുകൾ എന്ന് പറയുന്നവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു നടക്കുകയാണ്. പൗലോസിന്റെ അഭിപ്രായം എന്താണ്? ഉടനെ തന്നെ ഇതേപോലെ അഭിപ്രായം ചോദിക്കുമ്പോ ഇതാ പൗലോസ് ഉടനെ തന്നെ ന്യൂസ് റിപ്പോർട്ടറെ അഭിപ്രായം ചോദിക്കും. പൗലോസ് ഉടനെ തന്നെ പറയും ഞാനത് ഓൾറെഡി എഴുതി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് ഞാൻ ഓൾറെഡി എഴുതി തന്നിട്ടുണ്ട്. ഇതാ ആരാണ് പിതാവ്, ആരാണ് കർത്താവ് യേശു ആരാണ്, ആരാണ് ഇതാ ഏകസത്യ ദൈവം, ഇതൊക്കെ ഞാൻ എഴുതി തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ പുസ്തകത്തിൽ അതില്ലയോ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്താണ് പൗലോസ് പറഞ്ഞതെന്ന്? പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം എഴുതിയിട്ടുണ്ട്. 1 Corinthians 8:5-6 ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ ബൈബിൾ സത്യമാണോ എന്ന് നിങ്ങൾ എന്നെ ചെക്ക് ചെയ്യാം. ബൈബിൾ വിശ്വസിക്കാൻ കൊള്ളുന്ന പുസ്തകമാണോ ചെക്ക് ചെയ്യാം. അവർ എഴുതിയിരിക്കുകയാണ്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. നിങ്ങളുടെ ബൈബിൾ അങ്ങനെ ഉണ്ടോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എടുക്കരുത്, ബൈബിളിൽ ഉള്ളതാണ് ചെക്ക് ചെയ്യുക. പിതാവായ ഏക ദൈവമേ നമുക്ക് ഉള്ളൂ. ഇതാരെ പറയണേ? ബൈബിളിൽ ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് അപ്പോസ്തലനോട് പറയുക. അപ്പോ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. ആ ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം. ഇനി അപ്പൊ യേശുവോ അവിടെ പറയുന്നു യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. എന്നുവെച്ച് രണ്ടു പേരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കും. രണ്ടും ഏകമാണ്, ഏക ദൈവവും ഏക കർത്താവും. ഇത് എവിടെയാ പറഞ്ഞത്? നിങ്ങളുടെ ബൈബിൾ അങ്ങനെ ഉണ്ടോ? പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പൊ പൗലോസിന്റെ അഭിപ്രായ പ്രകാരം എത്ര ദൈവമുണ്ട്? പൗലോസിന്റെ അഭിപ്രായം എന്ന് പറയണ്ട, ദൈവത്തിന്റെ അഭിപ്രായമാണ്. അത് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തതാ ആ ചിന്ത. പിതാവായ ഏകതി. ഇനി യേശു ക്രിസ്തു ആരാന്നാണ് ആഹ്വാനിച്ചു പറയുന്നത്? യേശു ക്രിസ്തു ഏക കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നത്, ലോർഡ്. യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയാൻ നമ്മളോട് പറഞ്ഞേ, ശരിയാണോ? Romans 10:9 തന്നെ നമ്മളോട് പറഞ്ഞേ, യേശുവിനെ നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച വാ കൊണ്ട് യേശു എന്റെ കർത്താവ് എന്ന് ഏറ്റു പറയാനല്ലേ പറഞ്ഞേ? ആണോ അല്ലയോ? ഞാൻ പറഞ്ഞ തെറ്റാണ്, നിങ്ങൾ എന്നെ തിരുത്തണേ. പൗലോസിന് തന്റെ വേടിൽ മാറ്റം വന്നിട്ടില്ല. ഒരിക്കൽ ഊ എന്നും കുറച്ച് കഴിയുമ്പോ ഇല്ല എന്നും പറയുന്ന ജഡിക വാക്കല്ല, അങ്ങനത്തെ വാക്കാണെങ്കിൽ ജഡികമാ. ഇനി ഇതിനെതിരെ പൗലോസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പൗലോസിന്റെ ഒരു വാക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കാര്യം മനസ്സിലാക്കുക. എന്താ അങ്ങനെ പറഞ്ഞതറിയാമോ? ഇതിനെതിരെ പറഞ്ഞതുപോലെ പല വാക്കുകളും ഈ വചനത്തിലുണ്ട്. ശരിക്കും പൗലോസിനോട് ചോദിക്കണം, പൗലോസേ പൗലോസേ, ഇതാ അങ്ങ് ഇങ്ങനെ ഇവിടെ പറഞ്ഞു, വേറെ സ്ഥലത്ത് ചെന്നപ്പോ അങ്ങ് അങ്ങനെയല്ലല്ലോ പറഞ്ഞേ, വേറെ സ്ഥലത്ത് ചെന്നപ്പോ അങ്ങ് അങ്ങനെയല്ലല്ലോ പറഞ്ഞേ, അവിടെയെല്ലാം വേറെ രീതിയിലാണോ പറഞ്ഞേക്കണേ. ഇതിനെതിരായിട്ട് പൗലോസ് പറയും, ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളുടെ ട്രാൻസ്ലേറ്റേഴ്സ്, ഞാൻ ചിന്തിക്കുകയാണ്, നിങ്ങളുടെ ട്രാൻസ്ലേറ്റേഴ്സ് അത് വിഗ്രഹ മനോഭാവത്തോടുകൂടെ അത് ഉപയോഗിച്ചത് കൊണ്ട് അവർക്ക് തെറ്റിപ്പോയി. ഞാൻ ഈ വാക്കിൽ യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. നിങ്ങളുടെ ട്രാൻസ്ലേറ്റേഴ്സ്, നിങ്ങൾ സഹോദരങ്ങളെ ദൈവദാസന്മാർ കേൾക്കുന്നുണ്ടല്ലോ, ഇതിനെതിരെയുള്ള ട്രാൻസ്ലേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, പലയിടത്തും കാണാം. അവിടെയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തു, നിങ്ങൾ ഇച്ചിരി ഒന്നില്ലെങ്കിൽ ഒരു KJV ASV വെച്ച് ചെക്ക് ചെയ്യുക, അവിടെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ മൂലഭാഷയിലേക്ക് പോവുക. കാരണം ബൈബിളിൽ ഇതിനെതിരെ ഇനി വാക്ക് വരാൻ പാടില്ല. അങ്ങനെയെങ്കിൽ യേശു 34:16 തെറ്റി, ദൈവത്തിന്റെ ആത്മാവിന് തെറ്റുപറ്റി. ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും തെറ്റുപറ്റില്ല, ബൈബിൾ ഒരിക്കലും തെറ്റുമല്ല. ഇനി എവിടെയാ തെറ്റിയെ? പൗലോസ് തൊട്ട് പറയും, താഴെ പറയുന്നു, പിതാവായി ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും, നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. പിന്നെ യേശുവിനെ കുറിച്ച് പറയുന്നു, യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്, അവൻ മുഖാന്തര സകലവും, അവൻ മുഖാന്തര നാമമാകുന്നു. യേശുവിനൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, മുഖാന്തരം. എന്നാൽ എല്ലാവരും ഈ സംശയമുണ്ട്, എന്തുകൊണ്ടാണ് ഈ പറ്റണെന്ന് അറിയാമോ? എല്ലാവരിലും ഈ അറിവ് ഇല്ല, എല്ലാവരിലും ഈ അറിവില്ല. ഈ അറിവ് കുറഞ്ഞവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്താ കാര്യം? അവരെഴുതിയിരിക്കുന്നു, ചിലർ ഇന്ന് വരെ വിഗ്രഹ പരിചയം ഹേതുവായി വിഗ്രഹാർത്ഥത വെച്ച് തിന്നുന്നു. വിഗ്രഹ പരിചയം ഹേതുവായി നേരത്തെ കുറെ ദൈവങ്ങളെ സേവിച്ചു, അവരെ പൂജിച്ചും പൂ കൊടുത്തും എണ്ണ കൊടുത്തും അവരെ ചുറ്റും വട്ടം കറങ്ങി ഉരുണ്ടും ഒക്കെ ഇതാ കാര്യം സാധിച്ചു. ഇതാ അതിനേക്കാൾ വലിയവനായ ഒരു ദൈവം വന്നു, ഈ യേശുവിനെ അങ്ങ് ദൈവമായിട്ട് ആരാധിച്ച് കുറെ കാര്യങ്ങൾ നടത്താം. ഈ വിഗ്രഹ പരിചയം ഹേതുവോ ആയിട്ട് യേശു ക്രിസ്തുവിനെ ഇങ്ങ് വന്നപ്പോ ഇതാ യേശു ക്രിസ്തുവിനെ അങ്ങ് ദൈവമാക്കി വെച്ചിട്ട് പിതാവായ ദൈവത്തെ, യേശു പറഞ്ഞു, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ വന്നത് എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ്, എനിക്ക് സ്വന്തം സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, പിതാവ് എന്ത് പറഞ്ഞോ അത് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ യേശുവിനെ ആ വാക്കുകളൊക്കെ അങ്ങ് മറച്ചിട്ട് യേശുവിനെ ആ പിതാവായ ദൈവമാക്കി അങ്ങ് വെച്ചു, പിതാവിനെ അങ്ങ് മറച്ചു. ഇതാണ് പിശാചിന്റെ പദ്ധതി. ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യന്റെ മനസ്സുകളെ കുരുടാക്കി. ആരും വെളിപ്പെടുത്തില്ല, പിതാവ് വെളിപ്പെടുത്തില്ല. യേശുവിന്റെ ഡ്യൂട്ടി എന്താ? യോഹന്നാൻ 1:18, പിതാവിനെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ തന്റെ മാർഗ്ഗിരിക്കുന്ന അദൃശ്യനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുന്നു. ഇത് പിതാവിനെ വെളിപ്പെടുത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ഇതിനെതിരെയുള്ള അനേക വാക്കുകൾ നമുക്ക് കാണാം. ആ വാക്കുകളെല്ലാം നിങ്ങൾ കടന്നു പോക്കോ, അവിടെയൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ കാണാം, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ കാണാം. ഹല്ലേലൂയ. ഇവിടെ ഒരെണ്ണം ഞാൻ നമ്മൾ ഓൾറെഡി ഒരെണ്ണം കണ്ടു, ഓൾറെഡി ഒരെണ്ണം നമ്മൾ കണ്ടു, ഇനിയും പലതും ഉണ്ട്. ഇതെല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം നമ്മുടെ മുൻപിലില്ല. ദൈവം അനുവദിക്കൽ മറ്റൊരു സമയത്ത് ഈ ഒരു തലം നമുക്ക് ഒന്ന് അറിയിക്കാം. ഒന്ന് ഒരെണ്ണം വെറുതെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ നിങ്ങൾ പോകാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ സകലത്തിനും ഇതേ ദൈവമായി വാഴ്ത്തപ്പെട്ട. റോമലേഖനത്തിലെ ഒരു ഭാഗം നിങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെയല്ല ആ വാക്യം, അങ്ങനെയല്ല ആ വാക്യം. ആ വാക്യം പറയുന്നത് ഈ ഒരു തലത്തിലാണ്. അവനെ ദൈവം സകലത്തിനും മീതെ ഉയർത്തി അനുഗ്രഹിച്ചു. ഇതാണ് ആ വാക്യം. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ സംഭവം ട്രാൻസ്ലേറ്റ് ചെയ്ത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകും. ഞാനൊരു ഞാൻ എനിക്കൊരു മനസ്സിലാക്കുന്ന ഒരു ഐഡിയ തന്നതാ. ഇനി നമുക്ക് സമയമില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എടുത്ത് ചിന്തിക്കുന്നില്ല. ദൈവം അനുവദിക്കാൻ അടുത്ത സെക്ഷനിൽ നമ്മൾ ചിന്തിക്കും. അതായത് അവനെ സകലത്തിനും മീതെ ദൈവമാക്കി വാഴ്ത്തിയിരിക്കുന്നു. ദൈവത്തെ ആരും ഒരിക്കലും ഉയർത്തുകയോ വാഴ്ത്തുകയോ വേണ്ട. ദൈവം സ്വയം ഉയർന്നവനും വാഴ്ന്നവനും. പക്ഷെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ ദൈവത്തോളം സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സകല നാമത്തിനും മീതെയുള്ള നാമം കൊടുത്തു. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പറഞ്ഞു വന്നപ്പോ ഗഗ്രഹപരിചയ ഹേതുവോ ആയി ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ പിതാവിനെ മാറ്റിയിട്ട് യേശുവിനെ കൊണ്ട പിതാവിന്റെ സ്ഥാനത്ത്. അങ്ങനെയല്ല, യേശു നമുക്ക് കർത്താവാണ്, യേശു നമ്മുടെ തലയാണ്. ദൈവത്തിന്റെ വചനം പറഞ്ഞു യേശുവിന്റെ തല ദൈവം പിതാവ്. കൊരിന്ത്യ ലേഖനത്തിലെ വാക്യം പറയുന്നത് അപ്പൊ യേശുവിനൊരു തലയുണ്ട്, അതാണ് പിതാവ്. ആ പിതാവിനെ കട്ടിയിരുന്ന് ഈ പറഞ്ഞേ നമ്മുടെ വിശ്വാസം കൊണ്ട്. നമ്മളിത് കേൾക്കുമ്പോ വൈകൊരു അടി ഇടിയെന്ന് തോന്നുന്നു നെഞ്ചത്ത്. ബൈബിൾ ഇല്ലാതെ എന്തെങ്കിലും പറയുന്നെങ്കിൽ നിങ്ങൾ സൂചിപ്പിച്ചോളൂ. കാരണം എനിക്കെപ്പോഴും ബൈബിൾ പ്രകാരം അലൈൻ ചെയ്യപ്പെടും. കാരണം നമ്മൾ ഇത്രത്തോളം വർഷങ്ങളായി കേട്ട് 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനി നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം പൗലോസിന്റെ അഭിപ്രായം ഇതാ. ഉടനെ തന്നെ പൗലോസ് അങ്ങോട്ട് പോയി. പൗലോസ് പറഞ്ഞു സംശയം നിങ്ങൾ പോയി യേശുവിനോട് പോയി ചോദിക്കുന്നേ. ഓ അപ്പൊ നിങ്ങൾ റിപ്പോർട്ടർ അടുത്ത സ്ഥലത്തേക്ക് നടന്നു. അടുത്ത സ്ഥലത്തേക്ക് വന്നിട്ട് ഏ വരുന്നു യേശു 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 മൊത്തം പ്രശ്ന ഭൂമിയിൽ ഭയങ്കര പ്രശ്നമാണ്. ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഒരു ഉത്തരം അങ്ങ് തരണം. ഉടനെ തന്നെ മൈക്ക് യേശുവിന്റെ കൊടുത്തു. യേശുവെ അങ്ങ് എനിക്ക് ഉത്തരം പറഞ്ഞു. യേശു പറയും എന്റെ ദാസനായ പൗലോസിനോട് പറഞ്ഞില്ലേ അയ്യോ അത് പോലെ അത് പോയത് ജനം പറഞ്ഞതല്ല പൗലോസ് പറയുന്നത്. പല ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളൊക്കെ അവിടെ ഉണ്ടെന്നാണ് ചില ദിവസമെന്ന് പറഞ്ഞത്. അത് അങ്ങൊരു ഉത്തരം പറഞ്ഞു. അങ്ങ് പറഞ്ഞ അങ്ങാണല്ലോ യേശു, അങ്ങല്ലേ യേശു, അതെ അങ്ങാണല്ലോ. അപ്പൊ അങ്ങ് പറഞ്ഞോ ഞങ്ങൾക്ക് ഏക സത്യ ദൈവത്തിൽ നിന്ന് അറിയാം ആരെ അങ്ങ് പറഞ്ഞു. ഉടനെ യേശു അടുത്തത് മൈക്കോണ്ട് അടുത്താണോ അദ്ദേഹം നോക്കി യേശു തിരിച്ച്. ഉടനെ യേശു അവിടെ പറയും എന്നിട്ട് പിക്ചർ കാണാം. യേശു പറയാണ് യോഹന പതിനേഴിന്റെ മൂന്ന്, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പൊ യേശുവിനോട് ചോദിക്കുമ്പോ യേശുവിന് ഇതേ പൗലോസിന്റെ അതേ അഭിപ്രായം, പൗലോസിന്റെ അതേ അഭിപ്രായം. ഏക സത്യ ദൈവം പിതാവ് മാത്രമേ ഉള്ളൂ. ആ പിതാവിനെയാണ് നാം യഹോവ എന്ന് വിളിക്കുന്നത്. ആ പിതാവ് വായിച്ചിരിക്കുന്ന യേശുക്രിസ്തു, യേശുക്രിസ്തു ആരാ? പിതാവിന്റെ വചനമാണ്, പിതാവിന്റെ വചനം, പിതാവിന്റെ പുത്രനാണ്. ഈ ഒരു സംഭവം മനസ്സിലാക്കിയാട്ടെ, പിതാവ് ഭൂമിയിൽ വെച്ചിരിക്കുന്ന രാജാവാണ്, കർത്തൃത്വം നടത്തുവാൻ സർവ യൂണിവേഴ്സിനെ കർത്തൃത്വം നടത്തുന്ന രാജാവാണ്, സകലത്തെയും മാനേജ് ചെയ്യുന്ന ദൈവത്തിന്റെ വചനമാണ്. പിതാവിനെ റിപ്ലേസ് ചെയ്യരുത്, പുത്രനാണ്. ഈ ഒരു തലം മനസ്സിലാക്കിയാണ്. അപ്പൊ യേശു ദൈവത്തിലുണ്ടോ? ഇതൊക്കെ ബൈബിളുള്ള കാര്യമാണ്. ക്രൈസ്റ്റ് ദ വേർഡ്. അപ്പൊ സത്യം യേശു തന്നെ പറയുകയാണ്. ആരാണ് ഏകസത്യ ദൈവം? പിതാവാണ് ഏകസത്യ ദൈവം. ഇനിയും വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നത്? ഈ ബൈബിളിൽ എവിടെയെങ്കിലും കാണിക്കാമോ നിങ്ങൾക്ക് യേശു പറഞ്ഞു ഞാനാണ് സത്യ ഏകസത്യ ദൈവം? പകരം യേശു പറഞ്ഞ കുറിച്ച് പറയാണ് വചനമാണ്. വചനം മാംസമായി ഭൂമിയിൽ വന്നു. വചനം നേരത്തെ ആരായിരുന്നു? വചനം നേരത്തെ ദൈവമായിരുന്നു, വചനം നേരത്തെ പിതാവായിരുന്നു. അതിനർത്ഥം പിതാവിന്റെ ഉള്ളിലായിരുന്നു. പക്ഷെ ആ വചനം മാംസമായി, ആ ദൈവത്വത്തെ, ആ പിതാവിനെ വിട്ട്, പിതാവിനെ വിട്ടു എന്ന് പറഞ്ഞാൽ വിട്ടു എന്നല്ലേ അർത്ഥം? വിട്ടു, പുത്രനായി. ആ പുത്രനാണ് തുടർന്ന് ഇതാ വചനം മാംസമായി നമ്മളെ വസിച്ചത്. എന്നിട്ട് നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? നമ്മളെ പിതാവിലേക്ക് കൊണ്ടുപോകുന്നു. ഈ പുത്രനെ കയറി പിതാവാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പുത്രൻ പിന്നെ നമ്മളെ എങ്ങനെ പിതാവിലേക്ക് കൊണ്ടുപോകും? ദൈവത്തിന്റെ എല്ലാ ഓപ്പറേഷനും അവിടെ ക്യാൻസൽ ചെയ്തു. ഇതാണ് ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിന് പറ്റിയിരിക്കുന്ന വലിയൊരർത്ഥം. അവർ വീണ്ടും ജനിച്ചു, ദൈവത്തിന്റെ സ്തോത്രം. അവരെ ശിക്ഷയിൽ നിന്ന് മുക്തമായല്ലോ, പക്ഷെ അവരാത്മീയമായിട്ട് വളരുന്നില്ല. കാരണം വളർച്ച എങ്ങോട്ടാണ്? ക്രിസ്തുവിലൂടെ പിതാവിലേക്കാണ് വളർച്ച. ക്രിസ്തുവിനെ തന്നെ പിതാവാക്കി മാറ്റിയാൽ പിന്നെ എവിടെ വളരുക? പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോ നമുക്കൊരു ചോദ്യം ഉണ്ടാകും, അപ്പൊ ക്രിസ്തു ദൈവത്തിലില്ലയോ? തീർച്ചയായും ദൈവത്തിനുണ്ട്. എങ്ങനെയാണ്? ദൈവത്തിന്റെ മാനേജിങ് പാർട്ടായി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ആ ദൈവിക ആ ഐക്യതയിൽ ക്രിസ്തു. നിങ്ങൾ ഒരുപക്ഷെ പെട്ടെന്ന് തോന്നും അതെങ്ങനെയാണ് ഇതെല്ലാം കൂടി ആകുന്നേ? അത് നമ്മുടെ നമ്മുടെ അറിവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അറിവുമായി നേരത്തെ കേട്ടല്ലോ മനസ്സ് പറയുന്നത്, ഈ അറിവ് എല്ലാവർക്കും ഇല്ല. വീണ്ടും കർത്താവ് യേശു പറഞ്ഞു, കേട്ടോ, ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ച എന്നെയും. അപ്പൊ നീ ഏകസത്യദൈവം, നീ എന്നെ അയച്ചു, ഞാനാണോ വചനം, എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. അറിയുക ഒന്ന് പറഞ്ഞു നോക്കിയ, അറിയുക, അറിയുന്നതാണ് നിത്യജീവൻ. വേറെ സ്ഥലത്ത് പൗലോസ് പറഞ്ഞു, ഈ ഇത് പലർക്കും അറിവില്ല, അറിവില്ലാത്തതാണ് പ്രശ്നം. അപ്പൊ അറിവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് എനിക്ക് അത് എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ ദൈവത്തിന്റെ ചോദ്യം ചിന്തിച്ചപ്പോ ദൈവം എന്നെ കാണിച്ചത്, നമ്മൾ ദൈവത്തെ കാണുന്നത് പുറത്തുനിന്നാണോ അകത്തുനിന്നാണോ എന്നുള്ളതാണ് വിഷയം. നമ്മൾ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച ചെറുതാണ്, നമുക്ക് ക്ലിയർ ആകത്തില്ല. പക്ഷേ നമ്മൾ കാണുന്ന കാഴ്ചയൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അത് പൂർണ്ണമായും അതിന്റെ ആഴം. പക്ഷെ അകത്തുനിന്ന് കാണുമ്പോ നമുക്ക് അതിന്റെ ആഴം മനസ്സിലാവും. ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തു ദൈവമാണ്. തീർച്ചയായും യേശു ക്രിസ്തു ആ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തിൽ ഉള്ളതാണ്. അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇതാ ഞാൻ നിങ്ങളെ കാര്യം കാണിക്കുമ്പോൾ നിങ്ങൾ പറയണത് എന്താണ്? ഇത് കണ്ടോ, ഇതെന്താ, ഇതിനെ കാണാൻ പറ്റുമോ? ഇപ്പോഴും ആ ശ്രദ്ധിച്ചേ, പ്രിയ സഹോദരൻ ശ്രദ്ധിച്ചേ, എന്നെ കാണാൻ പറ്റുമോ നോക്കി? ഇതെന്തോ അല്ല, പിടുത്തം കിട്ടുന്നില്ല. അടുത്തിരിക്കുന്ന ആളോട് പറ, ആരും അടുത്തില്ലെങ്കിൽ പറ, തൊയം പറ, ഇതെന്താന്ന് പറ. അതായത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ദേവാസന്മാര് ഒറ്റയ്ക്ക് പറയണം, റെജിമാർ എന്താ വേണ്ടാതിരിക്കണ, പറ. ഇതെന്തുവാ, പറഞ്ഞു പോയോ? ഇതെന്തുവാ സംഭവം, പറ, പറഞ്ഞ എന്താ പറഞ്ഞേ? തേങ്ങ. ആ എന്താണ് തേങ്ങ? അതായത് ഇപ്പോ യൂറോപ്പിൽ നിന്ന് വന്ന ഒരു സായിപ്പ് നമ്മുടെ തെങ്ങിന്റെ താഴെ വന്നിട്ട് അവിടെ ഇതെന്തുവാന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു തേങ്ങ, തേങ്ങ. എന്നിട്ട് പുള്ളിക്കാരൻ അകത്തേക്ക് കയറി, അകത്തേക്ക് വീടിന്റെ അകത്ത് കയറി. വീടിന്റെ അകത്ത് കയറിയപ്പോ, വീടിന്റെ അകത്ത് കയറിയപ്പോ അവിടെ ഇപ്പൊ നമ്മുടെ കുര്യച്ചനങ്ങളുടെ വീട്ടിലാന്ന് ചോദിച്ചു. അവിടെ നോക്കിയപ്പോ ഇവിടെ പുറമേന്ന് കുര്യച്ചനങ്ങൾ പറഞ്ഞു ആ തേങ്ങ തെങ്ങ് കാണിച്ചിട്ട് പറഞ്ഞു ഇത് തേങ്ങയാണെന്ന് പറഞ്ഞു. അകത്തേക്ക് ചെന്നപ്പോ അവിടെ മറിയാൻ വേണ്ടി കറിക്ക് തേങ്ങ ചേർന്നിക്കൊണ്ടിരിക്കും. ഇതെന്തുവാ പറ, മിണ്ടാതില്ല, മിണ്ടാതില്ല, അടുത്ത ആളോട് പറഞ്ഞു എന്തുവാ തേങ്ങ. അപ്പൊ മറിയാൻ വേണ്ടി ഇതെന്തുവാ, മറിയാൻ വേണ്ടി ഈ വെള്ള സാധനം കാണിച്ചു പറഞ്ഞു തേങ്ങ. അപ്പൊ അയാള് ഞെട്ടി. അപ്പൊ കുര്യച്ചനങ്ങൾ എന്നെ കാണിച്ചതോ? കുര്യച്ചൻ എന്നെ കാണിച്ചത് തേങ്ങ. കുര്യച്ചൻ കാണിച്ചത് ഇതാണ് തേങ്ങ, മറിയാൻ വേണ്ടി കാണിച്ച ഇതാണ് തേങ്ങ. ആകെ ആള് കൺഫ്യൂഷൻ ആയി. ഇതാണ് ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ അവസ്ഥ, ഇതാണ് ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ അവസ്ഥ. യേശുവിനെ കാണിച്ചിട്ട് പറഞ്ഞു തേങ്ങ ദൈവം, പിതാവിനെ കാണിച്ചിട്ട് പറഞ്ഞു തേങ്ങ. ഇതിലിപ്പോ ഏതാ തേങ്ങ? രണ്ടും തേങ്ങ. നിങ്ങളുടെ അറിവിന്റെ അനുസരിച്ചിരിക്കും ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കുക. രണ്ടും തേങ്ങയാ. അറിവ് കുറഞ്ഞ സായിപ്പിന് ഇത് തേങ്ങയ, അറിവ് ഇല്ലാത്ത കേരളക്കാരനും ഇത് തേങ്ങയ. എന്നാൽ തേങ്ങയെ വെച്ച് റിസർച്ച് ചെയ്യണവന് യഥാർത്ഥത്തിൽ തേങ്ങ ഈ വെള്ളം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? തേങ്ങ ആഴത്തിൽ അറിയുന്നവന് ഈ വെള്ളം മാത്രമേ ഉള്ളൂ തേങ്ങ, ബാക്കിയെല്ലാം തേങ്ങയുടെ ഭാഗങ്ങൾ മാത്രമാണ്. ഇതുകൊണ്ടാണ് പുറമേ നോക്കുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധമാവ് എന്ന ഏക ദൈവം. ശ്രദ്ധിച്ചേ, ഇതെന്തുവാ പറ പറ ചേരട്ട, ഇതെന്തുവാ തേങ്ങയുടെ തൊണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ദേ ഇതാണ് തേങ്ങയാണ് പറഞ്ഞില്ലേ. ഇനി ഇതിന്റെ ആഴത്തിലേക്ക് ഒന്ന് പഠിക്കാമോ? ഇതിന്റെ ആഴത്തിലേക്ക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, ഇതാ ആ തൊണ്ട്, ഇതാണ് തേങ്ങ. അപ്പൊ നിങ്ങൾ പറയും, അയ്യോ ഇത് തേങ്ങയുടെ തൊണ്ട് മാത്രമാണ്. അപ്പൊ നിങ്ങൾ പിന്നെ ചോദിക്കാറ്, ഇതാണ് തേങ്ങ, അയ്യോ ഇത് ചിരട്ടയാ. അപ്പൊ പിന്നെ എന്തുവാ തേങ്ങ? തേങ്ങ എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലുള്ളത് മാത്രമേ ഉള്ളൂ, ആ വെള്ള കളറുള്ള സാധനം മാത്രമേ ഉള്ളൂ തേങ്ങ. എന്നാൽ ദൂരെ നിന്ന് നോക്കുന്ന ഒരുവനെ ശ്രദ്ധിച്ചേ, ഇതിലെ മട, ഇതിന്റെ തൊണ്ടും ഇതിന്റെ ചിരട്ടയും ഇതിന്റെ വെള്ളയും ഇതെല്ലാം കൂടി കൂടിയ ഏക തേങ്ങ, ഏക തേങ്ങ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവം, പുറമേനിന്ന് നോക്കുന്നവൻ. പക്ഷെ ഇതിന് അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നിങ്ങളെ ഈ പുറമേന്ന് നോക്കാതെ ഇനി അകത്തേക്ക് കയറും. യേശു പറഞ്ഞില്ലേ എന്നിലൂടെ അകത്ത് കടക്കാൻ പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ യോഹന്നാൻ 10:9 യേശു പറയണേ, എന്നിലൂടെ നിങ്ങൾ എവിടെ കിടക്കണം? അകത്ത് കിടക്കണം. അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ തേങ്ങ എന്ന് പറയുന്ന സംഭവം ഈ വെള്ളം മാത്രമേ ഉള്ളൂ, ബാക്കി രണ്ടും, അല്ലെങ്കിൽ ബാക്കി ഇപ്പൊ വേറെ 3 ഉണ്ട്, ബാക്കി രണ്ടും തേങ്ങയുടെ ഭാഗങ്ങളാണ്. ആ വെള്ള ആ ചിരട്ടയിൽ വസിക്കുന്നു, ആ ചിരട്ട ആ വെള്ളയിൽ വസിക്കുന്നു, അതിന്റെ പുറത്ത് ഇതാ അതിന്റെ ഉള്ളില് തേങ്ങ വെള്ളം വസിക്കുന്നു, അതിന്റെ പുറത്ത് ഇതാ തൊണ്ട്. ഈ നിങ്ങൾ കാണുന്ന ഈ ഓറഞ്ച് കളറുള്ള, നമ്മുടെ നല്ല പച്ച കളർ, ഓറഞ്ച് കളറുള്ള അല്ലെങ്കിൽ പച്ച കളറുള്ള തൊണ്ട്, ഇതെല്ലാം കൂടി ചേർന്ന് ഏക തേങ്ങ. അപ്പൊ നോട്ടം അനുസരിച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ പുറത്തെന്നാണ് നോക്കുന്നതെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്ന, അതായത് ഏതൊക്കെ ചേർന്ന, വെള്ളയും തേങ്ങാവെള്ളവും ചിരട്ടയും തൊണ്ടും കൂടി ചേർന്ന ഏക തേങ്ങ, ഏക തേങ്ങ. എന്നാൽ ഇതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കിയാലോ, കർത്താവ് പറഞ്ഞു എന്നിലൂടെ അകത്ത് കിടക്കാൻ പറഞ്ഞു. അകത്ത് എന്നാലോ, അകത്ത് എന്നാൽ നമ്മൾ ഇതിന് കൂടുതൽ മനസ്സിലാക്കി. ഇതാണ് യേശു പറഞ്ഞത്, ഏകസത്യദൈവമായ പിതാവിനെയും എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. അകത്തേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് വീണ്ടും മാറ്റം വന്നു. അകത്തേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലായി ഇത് കർത്താവ് യേശു പറഞ്ഞതുപോലെ ആ പിതാവായ ദൈവം മാത്രമാണ് ഏക ദൈവം. അപ്പൊ യേശു ആകുന്നു, യേശു ആ പിതാവിന്റെ വചനമാണ്, ആ പിതാവിന്റെ ലോകത്തിലെ രാജാവാണ്, ആ പിതാവിന്റെ സൃഷ്ടികർമ്മത്തിൽ പിതാവിനോട് ചേർന്ന് നിന്ന് സൃഷ്ടികർമ്മം നടത്തിയ വ്യക്തിത്വമാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് നേരത്തെ മനസ്സിലാക്കി, ഇൻ ദ ബിഗിനിങ്, ആദിയിൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആരിലൂടെ? വചനത്തിലൂടെ, ക്രിസ്തുവിലൂടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ സൃഷ്ടിപ്പിന് മുമ്പ് വചനം എവിടെയായിരുന്നു? സൃഷ്ടിപ്പിന് മുമ്പ് വചനം പിതാവായ ദൈവത്തിന്റെ ഉള്ളിലായിരുന്നു, ആ ദൈവത്തിലായിരുന്നു, ഉള്ളിലായിരുന്നു. എന്നാൽ സൃഷ്ടിപ്പിന് മുമ്പ് എന്ത് സംഭവിച്ചു? ഇതാ സകല സൃഷ്ടിപ്പിന് മുമ്പ് പിതാവ് പുത്രനെ ജന്മം കൊടുത്തു. തുടർന്ന് ആ പുത്രനിലൂടെയാണ് ഈ സകലത്തെയും സൃഷ്ടിച്ച് ആക്കി വച്ചത്. ഇത് കഴിഞ്ഞ സന്ദേശമൊക്കെ ചേർത്ത് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ അങ്ങോട്ട് നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആ പുത്രനിലൂടെയാണ് സകലത്തെയും ഉണ്ടാക്കിയത്. തുടർന്നാണ് ആ പുത്രൻ മാംസമായി, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത്. തുടർന്ന് നമ്മളെ ചേർത്തെടുത്തുകൊണ്ട് ആ പിതാവിങ്കിലേക്ക് തിരികെ പോവുകയാണ്. ഈ ഒരു ചിന്ത നാം മനസ്സിലാക്കുക, മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഈ തേങ്ങ ഇത് ഇത് ഞാനിപ്പോ ദൈവത്തെ തേങ്ങ എന്ന് പറഞ്ഞതൊന്നും വരരുത് ആരും കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി, കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, കാക്കയെ നോക്കൂ. പിന്നെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരാൾക്ക് 100 ആടുണ്ടായിരുന്നു, അതായത് ആടിനെ നോക്കൂ. പിന്നെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സ്ത്രീക്ക് 10 ദ്രമ്മ ഉണ്ടായിരുന്നു, ദ്രമ്മയെ നോക്കൂ. ഇതാ ഓരോരോ ഉപമകളാണ്, ഇതും ഒരു ഉപമയാണ്, തേങ്ങയെ നോക്കൂ. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്മൾ ഇന്നലെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ശ്രദ്ധിച്ചോട്ടോ, നമ്മൾ വെളിപ്പാട് ദിവസം 12:1 നമ്മൾ പഠിച്ചില്ലേ, നമ്മളെല്ലാം കൂടെ ഒന്നായി മാറുന്നേ. അതായത് പിതാവും പുത്രനും ഒരു സിംഹാസനത്തിൽ. പുത്രനിൽ ആരുണ്ട്? നമ്മളും കൂടി ഉണ്ട്. കാരണം അതൊരു മർമ്മമാണ്. ക്രിസ്തു സഭയുടെ ഒന്നായി മാറുക. അതിന്റെ അടിയിൽ ഉള്ളിന്ന് ആയി പോകുന്നു ദൈവത്തിന്റെ ആത്മാവിന്റെ നദി പോലും. ഇത് നിങ്ങൾ ഈ തേങ്ങ നോക്കിയേ, ഈ തേങ്ങ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചു നമ്മളെ കാണിക്കാൻ വേണ്ടി. എന്നിട്ട് ഇത് പൊതിച്ചെടുക്കണമല്ലോ. അപ്പൊ ഇവിടെ നോക്കിയപ്പോ പാലയില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ തോട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു പിക്കാസ് ഇരിക്കുന്നുണ്ട്. ആ പിക്കാസ് എടുത്ത് വെച്ചിട്ട് ഈ തേങ്ങ അങ്ങ് പൊതിച്ചു. കാരണം ഉള്ളിൽ നിന്ന് ആരെടുക്കണ്ടേ? പൊതിച്ചപ്പോ ഒരൊറ്റ കുത്തിന് കുത്തിയപ്പോ തന്നെ എന്ത് പറ്റിയെന്നറിയാമോ, ആ കുത്ത് ഒരിച്ചിരി കൂടിപ്പോയി. ഉടനെ തന്നെ അകത്തുനിന്ന് ചിരട്ടയും പൊട്ടി അതിന്റെ അകത്തുനിന്ന് വെള്ളം പുറത്തേക്ക് വരാൻ തോന്നി. നിങ്ങൾക്ക് വല്ലതും പിടുത്തം കിട്ടുന്നുണ്ട്? ഉടനെ വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോ ഞാൻ കുടിച്ചു, ആ വെള്ളം ഒന്ന് കുടിച്ചു. ഇതെന്തുവാ? ഇപ്പൊ 4 സംഭവം അവിടെ. ആ പിതാവിന്റെ ഉള്ളിലാണ് ജീവജല നദി. ആ സിംഹാസനത്തിന്റെ കീഴിൽ നിന്നാണ് ആ നദി പുറപ്പെടുന്നേ. വെളിപ്പാട് 22:1 നിങ്ങൾ വായിച്ചോ, സിംഹാസനത്തിന്റെ കീഴിൽ നിന്നാണ് നദി പുറപ്പെടുന്നേ. വെള്ളയുടെ ഉള്ളിലാണ്, വെള്ളയുടെ ഉള്ളിലാണ് ആ ആ വെള്ള തേങ്ങ വെള്ളം ഇരിക്കുന്നത്. ഇതേപോലെ ആ സിംഹാസനത്തിന്റെ, ദൈവ സിംഹാസനത്തിന്റെ കീഴിലാണ് നദി പുറപ്പെടുന്നേ. ആ നദി ഏതിലൂടെ ഒന്നും അറിയാമോ? ആ നദി ഈ വെള്ള ക്രോസ് ചെയ്തു, ചിരട്ട പൊട്ടിയതുകൊണ്ട് ചിരട്ടയെ ക്രോസ് ചെയ്തു, അവസാനം തൊണ്ടിലൂടെ തൊണ്ടിനെയും ക്രോസ് ചെയ്തിട്ടാണ് എന്റെ അടുത്തെത്തി. ശ്രദ്ധിച്ചേ, ഇതേപോലെ പ്രിയ സഹോദരങ്ങളെ, അവസാനം വരുമ്പോ ഈ ഏക തേങ്ങ എന്നതുപോലെ, അതായത് വെള്ളയും ചിരട്ടയും തേങ്ങാവെള്ളവും തൊണ്ടും കൂടി ചേർന്ന് ഏക തേങ്ങ ആയതുപോലെ, കർത്താവിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ അങ്ങിലും നീ എന്നിലും ആയിരിക്കുന്നത് പോലെ ഇവർ നമ്മിലായി തേരേണ്ടത്. നമ്മിൽ ഒന്നായി തീർന്ന് ഐക്യതയിൽ തികഞ്ഞവരാണ്. അവസാനം വരുമ്പോ നമ്മളെല്ലാം കൂടെ പിതാവും പുത്രനിൽ പുത്രന്മാരായ നമ്മളും, അപ്പോ തന്നെ പരിശുദ്ധാത്മാവിന്റെ നദി ആ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് ഒരുമിച്ച് ഇതാ ആയിത്തീരുന്ന ഒരു കാഴ്ച. അങ്ങനെ നമ്മൾ ഐക്യതയിൽ തികഞ്ഞവരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ചിന്തയെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. കാരണം യേശു വേറെ ആരുമല്ല, യേശു ദൈവമായിട്ട് വന്നു. ഞങ്ങൾ യേശുവിനെ ആരാധിക്കണം. എന്നിട്ട് യേശുവിനെ ആരാധിച്ച് ആരാധിച്ച് അവിടെ നിൽക്കണം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതെ ഒരു ജീവിതം നയിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഏക സത്യമായ ദൈവം 1-ാമത്തെ ക്വസ്റ്റ്യൻ, ആ യേശു യേശു 2-ാമത്തെ ക്വസ്റ്റ്യൻ, 50-50 മാർക്ക്, 2 മാർക്കിന്റെ പകുതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യും. മുഴുവനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റത്തില്ല, ദൈവപ്രവർത്തിക്ക് എത്താൻ പറ്റത്തില്ല. നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്ക് മാർക്ക് കിട്ടിയ 50 കിട്ടും. അതിന്റെ അപ്പൊ 50 മേനി പോകും. അപ്പോ മാക്സിമം പിടിച്ച അത്രയൊക്കെ കിട്ടും. ഇപ്പത്തെ ജീവിതം നോക്കി അനുസരിച്ചിട്ട് നോക്കി അത്രയൊക്കെ കിട്ടും. എന്നാൽ ഇതാ പിതാവിനെയും പുത്രനെയും നാം അറിയുക. അത് ആര് പറഞ്ഞതാ? യേശു പറഞ്ഞതാ. അപ്പൊ യേശുവിന്റെ വാക്കെ തേജസ്സുള്ള സത്യവചനങ്ങളായിട്ട് ഏറ്റെടുക്കുക. യേശു പറയുന്നു, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്റെ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ വാക്ക് മനസ്സിലാക്കിക്കൊണ്ട് അവസാനം നമ്മൾ എത്തേണ്ടത് എങ്ങോട്ടേക്കെന്നറിയാമോ? ഈ പിതാവിനോട് ചേർന്ന് നിൽക്കുന്ന പുത്രന്റെ മാറിൽ നമ്മൾ പിതാവിലേക്ക് അലിയണം. അങ്ങനെ യോഹന്നാൻ 15:21 പറയുന്നതുപോലെ, അവർ നമ്മിൽ ഒന്നായി തീരണം, ഒന്നായി തീരണം. അങ്ങനെ ഒന്നായി തീരുമ്പോൾ ജീവജലനദി, പരിശുദ്ധാത്മാവിൽ നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ ഒരു അവസ്ഥയ്ക്ക് ഇതിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്, നമ്മളുടെ മഹാദൈവത്തിന്റെ പ്രത്യക്ഷതയ്ക്ക്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കുമായി. ഇതാ ഈ ഒരു അവസ്ഥ നമ്മൾ കാത്തിരിക്കുക. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തെറ്റിച്ച് കളയുന്നത് ഒന്നിലും വീണുപോകണം. എപ്പോഴും ബൈബിൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം, ഒരു വാക്യത്തിന് വേറൊരു വാക്യം എതിർ നിന്നാൽ ആ വാക്യം എടുക്കരുത്. ഉടനെ തന്നെ ദൈവത്തിന് മുട്ടുമടക്കുക. കർത്താവ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ആദ്യം അക്ഷരം പരിശോധിക്കാനല്ല പോകേണ്ടത്, ദൈവത്തോട് ചോദിക്കും. ദർശനം ഉണ്ടാകും. ദർശനമില്ലെങ്കിൽ ഇവിടെ ഒക്കെ തെറ്റിപ്പോകും. അപ്പോ ദൈവത്തോട് ചോദിക്കുക, തുടർന്ന് ദൈവം തന്ന ഗൈഡൻസ് അനുസരിച്ച് അക്ഷരം പരിശോധിക്കുക. അക്ഷരം പരിശോധിക്കുമ്പോൾ ദൈവം മനസ്സിലാക്കി തരും, മോനെ മോളെ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വാക്കിനും ഞാൻ എതിർ പറയത്തില്ല. പൗലോസിലൂടെ ദൈവം സംസാരിച്ച വാക്കുകൾക്ക് പൗലോസ് ഒരിക്കലും എതിർ സംസാരിക്കുക. എപ്പോഴും വചനം എപ്പോഴും ഊവ് ഊവ് എന്നായിരുന്നു. ഒരിക്കൽ ഊവ് എന്നും പിന്നെ അല്ല എന്നും അല്ല. ഒരു വാക്യത്തിനും ഒരിക്കലും എതിർ വരികയില്ല. എല്ലാ വാക്യവും അതിൻ്റെതായ പ്രാധാന്യം എടുക്കുക. പിതാവിന് കൊടുക്കേണ്ട പ്രാധാന്യം പിതാവിന് കൊടുക്കുക, പുത്രന് കൊടുക്കേണ്ട പ്രാധാന്യം പുത്രന് കൊടുക്കുക, പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട പ്രാധാന്യം പരിശുദ്ധാത്മാവിന് കൊടുക്കുക. എല്ലാം ഇതാ ഒരു ദൈവത്തിന്റെ തന്നെ രണ്ട് പ്രവർത്തന ഭാഗങ്ങളാണ് പുത്രനും പരിശുദ്ധാത്മാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ ക്യാൻസൽ ചെയ്യരുത്. പുത്രനെ കൊണ്ടും പരിശുദ്ധാത്മാവിനെ കൊണ്ടും നമ്മൾ പകരം ഇതാ ദൈവത്തിന്റെ മാനേജിംഗ് ഹാൻഡ് ആണ് ക്രിസ്തുവെന്നും ദൈവത്തിന്റെ വചനമെന്നും ആ ക്രിസ്തുവിലൂടെയാണ് സകലവും സൃഷ്ടിച്ചതെന്നും മനസ്സിലാക്കിക്കൊണ്ട് നാം പ്രവർത്തിക്കുക. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ മാനിഫെസ്റ്റിംഗ് ഹാൻഡ് ആണെന്നും ദൈവത്തിന്റെ ശക്തിയുടെ ഹാൻഡ് ആണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇതാ നാം ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളെ തന്നെ ഏൽപ്പിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചത്. അത് ദൈവത്തിന്റെ ശക്തിയുടെ ഭാഗമാണ്. ഇതേപോലെ നമ്മളൊരു മനുഷ്യൻ ആത്മാവ് ദേഹി ദേഹമായിരിക്കുന്നത് പോലെ ഇതാ മനുഷ്യൻ യഥാർത്ഥത്തിൽ അവൻ ദൈവപുത്രനാണെങ്കിൽ ആ ദൈവപുത്രൻ അവനിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവ് മാത്രമേ ഉള്ളൂ ദൈവപുത്രൻ. ദേഹി ദൈവപുത്രനല്ല, ശരീരവും ദൈവപുത്രനല്ല. പക്ഷേ ഈ ദേഹി ശരീരവും ദൈവപുത്രന്റെ ഭാഗങ്ങളാണ്, ആത്മാവിന്റെ ഭാഗങ്ങളാണ്. ദൈവപുത്രനായ ആത്മാവിന്റെ ഭാഗങ്ങളാണ് ദേഹിയും ശരീരവും. ആ ദേഹി ഉപയോഗിച്ച് ദൈവപുത്രൻ കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നു. ആ മാനേജ് ചെയ്യുന്ന ചിന്തകൾ ശരീരം ഉപയോഗിച്ച് ഭൂമിയിൽ അത് പ്രകടിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചിന്താ തല നിങ്ങളുടെ അകത്തിരിക്കട്ടെ. നിങ്ങൾ ധാരാളമായി ധ്യാനിക്കുക, എങ്കിലേ ഇത് നിങ്ങളുടെ അകത്തെ കയറുകയുള്ളൂ. കാരണം പഴയ കാലം മുതലേ അടിച്ചു കയറ്റി വെച്ചിരിക്കുന്നത്, അടിച്ചു കയറ്റി വെച്ചിരിക്കുന്ന ചിന്തകൾ അതെടുത്ത് മാറ്റി ബൈബിൾ പ്രകാരം മാത്രമുള്ള ചിന്തിക്കുക. എന്തെങ്കിലും ചിന്ത നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ഉടനെ ചിന്തിക്കണം, ഇതെനിക്ക് എവിടെ നിന്നാ കിട്ടിയത്, ഓ ഇതെനിക്ക് കിട്ടിയത് പഴയ പ്രസംഗത്തിൽ നിന്ന്, ഇതെനിക്ക് കിട്ടിയത് ഇന്ന വചനത്തിൽ നിന്ന്. അപ്പോ ഇതേപോലെ തന്നെ പല വചനങ്ങളും ഇതാ വീണ്ടും ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ഡിബേറ്റ് ചെയ്ത് നമ്മുടെ ഭാഗം ശരിയെന്ന് തെളിയിക്കാനല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, പകരം ആ നിത്യ ജീവനിൽ വളരുവാനായിട്ട് ഉപയോഗിക്കുക. അവൻ ജീവനിൽ വളരാൻ ഉപയോഗിക്കുക. ഒരു ഗ്രൂപ്പിൽ ചേരാനോ ഞാൻ ശരിയെന്ന് പറയാനോ അവര് ശരിയെന്ന് പറയാനോ അല്ല, വചനമാണ് ശരി. സകല മനുഷ്യനും പോഷ്ട് പറയുന്നവരെന്ന് വരും ദൈവ സത്യമായ അതായത് ദൈവ വചനമാണ് സത്യം. നമുക്ക് നമ്മുടെ കണ്ണിൽ അടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി കേൾപ്പിക്കാം. ഓ ലോർഡ് ഐ ലവ് യു. ഇനി നാം മനസ്സിലാക്കിയ ചിന്ത എന്ന് പറയുന്നത് നാം എവിടെ നിന്ന് നോക്കുന്നു, എന്ത് ആണ് നാം അറിയുന്നത്, ഇതനുസരിച്ച് കാര്യങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും. നാം എവിടെ നിന്ന് നോക്കുന്നു, താഴെ നിന്ന് നോക്കുന്ന ഒരുവന് ആ തെങ്ങിന്റെ മുകളിൽ കാണുന്ന ആ കിടക്കുന്ന കായ അത് തേങ്ങയാണ്. സത്യമാണ് പുള്ളി പറയുന്നത്, അത് തേങ്ങയാണ്. വെള്ളയും ചിരട്ടയും തൊണ്ടും ഒരുമിച്ച് ചേർന്ന ഏക തേങ്ങ. എന്നാൽ ആ തേങ്ങയെ കുറിച്ച് ആഴമായി പഠിക്കുന്ന ഒരു വ്യക്തി അതിന്റെ ഉള്ളിലേക്ക് കടന്നു. ഉള്ളിലേക്ക് കടന്നപ്പോ ആ തൊണ്ട് അത് തേങ്ങയല്ല, അത് തൊണ്ട. ചിരട്ട അത് തേങ്ങയല്ല, അത് ചിരട്ടയാണ്. അതിൻ്റെ ഉള്ളിലെ വെള്ളം മാത്രമേ ഉള്ളൂ തേങ്ങ. അപ്പൊ ചിരട്ടയും തൊണ്ടുമോ അത് തേങ്ങയുടെ ഭാഗങ്ങളാണ്. പുറമേ നോക്കുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഏക ദൈവം. എന്നാൽ ക്രിസ്തു പറഞ്ഞതുപോലെ ഏകസത്യ ദൈവമായ പിതാവിനെയും എന്നെയും കുറിച്ച് അറിയുന്നതാണ് ഉദ്ദേശം. എന്നിലൂടെ അകത്ത് കടക്കുക. അകത്ത് കടന്ന് നോക്കുമ്പോൾ കർത്താവിന്റെ ഈ വാക്കുകൾ നമുക്ക് പ്രസക്തമായി മാറും. ഏകസത്യ ദൈവം പിതാവ് മാത്രമേ. പൗലോസിന്റെ വാക്കുകൾ നമുക്ക് പ്രസക്തമായി മാറും. പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അപ്പോൾ ക്രിസ്തുവോ, യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുള്ളൂ. പിതാവായ ദൈവത്തിന് വേണ്ടി കർത്തൃത്വം വഹിക്കുന്നത് കർത്താവായ യേശു. കൊരിന്ത്യ ലേഖനം പറയുന്നു ഏതൊരു പുരുഷന്റെയും തല ക്രിസ്തുവാണ്. പക്ഷെ ക്രിസ്തുവിന് ഒരു തലയുണ്ടോ? ഉണ്ട്. ക്രിസ്തുവിന്റെ തല ദൈവം. ആ ദൈവത്തെ മറയ്ക്കുന്ന അതാണ് ദൈവരാജ്യത്തെ മറയ്ക്കുന്നത്. പല തന്ത്രങ്ങളും പിശാച് കഴിഞ്ഞ നാളുകളിൽ പുറത്തിറങ്ങി. അതിൽ വീഴാതെ വചനത്തിന്റെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ അതിനൊരു വലിയ അകമ്പടിയായി വന്നു. അതിൽ വീഴാതെ നിലനിൽക്കുവാൻ നിലകൊള്ളുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. നാം കേട്ടതുപോലെ ക്രിസ്തു പിതാവിനെ വിട്ട് ആ സമയത്താണ് ദൈവവചനം പറയുന്നത്, നീ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു. ദൈവവചനമായി സകല സൃഷ്ടികർമ്മം ഉണ്ടാണ്. തുടർന്ന് വചനം മാംസമായി മനുഷ്യരുടെ വസിച്ചു. ക്രൂശിലെ മരണത്തോട് അനുസരണമുള്ളവനായി തന്റെ സഭയെ സമ്പാദിച്ചു. സഭയുമായി ഒന്നായി തീരുന്ന അവസ്ഥയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് നാം മനസ്സിലാക്കിയ വീശയിൽ അതിൽ നേരെ ആ ദൈവസിംഹാസനത്തിൽ കടന്നു ചെന്ന് പിതാവിന്റെ സിംഹാസനത്തിൽ പുത്രനോടുകൂടെ നമ്മൾ ഇരിക്കുമ്പോൾ അതിന്റെ അടിയിൽ നിന്ന് ആ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ജീവചലനം, ഫാദർ സൺ വിത്ത് സൺസ് ഓഫ് ഗോഡ് ആൻഡ് ഹോളി സ്പിരിറ്റ്. ഇത്രയേ ക്രിസ്തു പറഞ്ഞത്, പിതാവേ ഞാൻ അങ്ങിലും അങ്ങ് എന്നിലുമായിരിക്കുന്ന പോലെ ഇവർ നമ്മിൽ ഒന്നായി തീരുന്നു ആ അവസ്ഥ. അതിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം, അതിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, നമുക്ക് അതിനായി കാത്തിരിക്കാം. ലോകത്തിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്ത് കളഞ്ഞിരിക്കുന്ന ചിന്തകളൊക്കെ വിട്ടിട്ട് ബൈബിളിൽ മാത്രം അടിസ്ഥാനമിട്ട് അതിലെ എല്ലാ ട്രാൻസ്ലേഷൻ എററുകളെയും എടുത്തു കളയാത്ത പണം ബൈബിൾ ഒരിക്കലും ഭിന്നിക്കുകയില്ല. യഹോവയുടെ പുസ്തകം അന്വേഷിച്ച് വായിച്ചു നോക്കില്ല, അത് എണയെ കാണത്തുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് ഏറ്റെടുക്കുക. ജാതിയും മതവും ഡിനോമിനേഷൻ സംഘടനയൊക്കെ വിട്ട് ആ സ്വർഗീയ കുടുംബത്തിൽ യേശു ക്രിസ്തുവിൽ നമ്മൾ പിതാവിനെ അണിഞ്ഞുചേരാം. പരിശുദ്ധാത്മാവ് നമ്മളെ സ്വർഗീയ പിതാവ്, അങ്ങയുടെ ചിന്തകൾക്കായി നന്ദിയോണം. മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാകുവാൻ ബുദ്ധിമുട്ടുണ്ട്. പിതാവേ ചിന്തകൾ അങ്ങ് ചില ഉപമകളിലൂടെ അങ്ങ് പറഞ്ഞു തരുന്നതിനായി നന്ദിയോണം. പ്രിയ പിതാവേ, ഇത് കാണുന്നത് പലരും, ഇത് കേൾക്കുന്നത് പലരും, അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിവില്ലാത്തവരായിരിക്കാം. അങ്ങ് അവർക്ക് കഴിവ് കൊടുക്കേണ്ടത്. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രിയ നല്ല നാഥ, ഈ ചിന്തകൾ അവരുടെ നാശത്തിന് കാരണമാകും, അവരുടെ നന്മയ്ക്ക് കാരണമായി തീരും. അവരുടെ അത്ഭുതകരങ്ങളിലേക്ക് ഈ മക്കളെ ഏവരെയും പ്രാർത്ഥിക്കും. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹമായി തീരത്തകത്താണ് സകല ആവശ്യങ്ങളുടെ പേരിൽ അങ്ങ് മഞ്ഞും മഴയും അയച്ചാണ് കൂട്ടായ്ക്കുന്ന കൃപകൾക്കായ സ്വാമി എല്ലാ മഹത്വങ്ങളും അങ്ങേക്ക് തന്നെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ ചിന്തകൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം. വീണ്ടും വീണ്ടും കേൾക്കുക. ധാരാളം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്, മനസ്സിലാക്കാനുമുണ്ട്. എന്നാൽ വളരെ പ്രാർത്ഥനയോട് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ മാത്രമേ ഇത് ഉൾത്തളങ്ങളിൽ കൊള്ളുകയുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് അനുഗ്രഹമെന്ന് തോന്നിയാൽ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വന്ദനം അറിയിക്കുകയാണ്. പ്രൈസ് അല്ലാഹു.